നമുക്ക് ചില വാക്യങ്ങൾ എടുക്കാം. യോശുവയുടെ പുസ്തകം, നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ഇസ്രായേൽ മക്കളുടെ മിസ്രയീമിൽ നിന്നുള്ള പുറപ്പെടലും കനാനിലേക്കുള്ള യാത്രയും നമ്മൾ ചിന്തിക്കുകയായിരുന്നു. യോശുവയുടെ പുസ്തകത്തിലാണ് അവർ കനാനിലേക്ക് കയറുന്നത്. യോശുവ 1:1-2 വാക്യങ്ങൾ ഇവിടെ പറയാണ്, യഹോവയുടെ ദാസനായ മോശയുടെ മരണശേഷം നടക്കുന്ന കാര്യങ്ങളെപ്പറ്റി എഴുതുന്നതാണ് യോശുവയുടെ പുസ്തകം. അവിടെ തുടങ്ങുമ്പോൾ 2 ഇങ്ങനെയാണ് പറയുന്നത്, എന്റെ ദാസനായ മോശ മരിച്ചു, ആകയാൽ നീയും ഈ ജനമൊക്കെയും പുറപ്പെട്ട് യോർദാനക്കരെ ഞാൻ ഇസ്രായേൽ മക്കൾക്ക് കൊടുക്കുന്ന ദേശത്തേക്ക് കടന്നുപോകുകയും. മോസസ് മൈ സെർവന്റ് ഈസ് ഡെഡ്, നൗ ദെയർ ഫോർ അറൈസ് ക്രോസ് ദിസ് ജോർദൻ എന്നാണ് പറഞ്ഞത്. ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്, ബൈബിളിൽ എവിടെയൊക്കെ നമ്മൾ ദൈവവചനം ശ്രദ്ധിച്ചു വായിക്കാത്തതിന്റെ പല പ്രശ്നങ്ങളും പലരുടെയും രീതിയിലുണ്ട്. കാരണം ബൈബിളിൽ ദെയർ ഫോർ എന്നൊരു വാക്യം എവിടെ കണ്ടാലും ആ വാക്യം, അതിന്റെ മുകളിലുള്ള വാക്യം വായിക്കാതെ താഴേക്കുള്ള വാക്യം വായിച്ചാൽ നമുക്കതിന്റെ എന്താണ് ഉദ്ദേശിച്ചതെന്ന് മനസ്സിലാവത്തില്ല. ഞാൻ അതിന്റെ ഉദാഹരണങ്ങൾ എടുക്കാനായിട്ട് ഞാൻ സമയമെടുക്കുന്നില്ല, കാരണം ഉദാഹരണങ്ങൾ എടുത്താൽ ഒരുപാടുണ്ട്. ഒരുപാട് തെറ്റായിട്ടുള്ള ഉപദേശങ്ങൾ ഈ ഒരൊറ്റ കാര്യത്തിൽ വന്നിട്ടുണ്ട്. ദെയർഫോർ എന്നൊരു വാക്ക് ശ്രദ്ധിക്കാതെ വാക്യം വായിക്കുന്നതുകൊണ്ട് പലപ്പോഴും നമ്മൾ തെറ്റായ കൺക്ലൂഷനിൽ എത്തിച്ചേരും. ഇവിടെ യോശുവയുടെ ദൈവം പറയാണ്, അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ബൈബിളിൽ എവിടെ നമ്മളൊരു വാക്യം ദെയർഫോർ എന്ന് കണ്ടു കഴിഞ്ഞാൽ അതിന്റെ മുകളിലുള്ള കാര്യമാണ് അതിന്റെ ബേസ്, താഴേക്കുള്ള കാര്യം അതിന്റെ തുടർച്ചയാണ്. ഓക്കെ, യോശുവയുടെ ദൈവം പറയാണ്, എന്റെ ദാസനായ മോശ മരിച്ചു, ദെയർഫോർ യു ഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോശ മരിക്കാതെ ഇരുന്നിരുന്നുവെങ്കിൽ ഇവർക്ക് യോർദാനിലേക്ക് കടക്കാനായിട്ടുള്ളത് ഒരു തടസ്സമായിരുന്നു എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം. മോശ മരിച്ചതുകൊണ്ടാണ് ഇവരുടെ അടുത്ത് മുമ്പോട്ട് പോകാനായിട്ട് കഴിയും പറഞ്ഞത്. ഞാൻ അതിന്റെ ഡീറ്റെയിലേക്ക് മുമ്പോട്ട് പോകുമ്പോൾ വരാം. എന്തുകൊണ്ടാണ് മോശയുടെ മരണം ഇവർക്ക് കടക്കാനായിട്ടുള്ള അവസാനത്തെ ഒബ്സ്റ്റക്കിളായിട്ട് നിന്നതെന്നുള്ളത്. മുമ്പോട്ട് പോകുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുകയാണ്, അതിന്റെ 3 വാക്യത്തിൽ പറയാണ്, നിങ്ങളുടെ ഉള്ളം കാൽ ചവിട്ടുന്ന സ്ഥലമൊക്കെയും ഞാൻ മോശയോട് കൽപ്പിച്ചതുപോലെ നിനക്ക് തന്നിരിക്കുന്നു. ഗോഡ് ഹാഡ് ഗിവൺ ദ ലാൻഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്, നിനക്ക് തന്നിരിക്കുന്നു. ഐ ഹാവ് ഗിവൺ ടു യു ജസ്റ്റ് എസ് ഐ സ്പോക്ക് ടു മോസസ്. അന്നേരം യോശുവയുടെ അടുത്ത് ദൈവം പറയാണ്, ഞാൻ ഇത് മോശയെടുത്ത് തന്നെ കൊടുത്ത കാര്യമാണ്, മോശയ്ക്ക് തന്നെ കൊടുത്ത കാര്യമാണ്, പക്ഷെ നിനക്ക് മാത്രമേ ഇപ്പോൾ അതിൽ കടക്കാനായിട്ട് കഴിയത്തുള്ളൂ. അന്നേരം ഞാൻ പറഞ്ഞതിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദൈവം തന്നിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട് നമ്മുടെ ജീവിതത്തിൽ. നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് ഒബ്ടെയിൻ ചെയ്യാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നില്ല, നമ്മളത് ദൈവം നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷെ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? നമ്മളത് പ്രോസസ് ചെയ്യുക മാത്രം മതി. അതിന്റെ 11 വാക്യത്തിൽ ഇങ്ങനെ ഇരിക്കുന്നത്, പാളയത്തിൽ കൂടി കടന്ന് നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങൾക്ക് അവകാശമായി തരുന്ന ദേവശം കൈവശമാക്കുവാൻ ചെല്ലേണ്ടതിന്. അവിടെ പറഞ്ഞിരിക്കുന്നത് പ്രോസസ് ദിസ് ലാൻഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അന്നേരം ഞാൻ പറഞ്ഞത്, ദൈവം തന്നിരിക്കുന്ന പല കാര്യങ്ങളും ദൈവമക്കളുടെ പൊസഷൻ അല്ല, ദൈവം തന്നതാണ്, പക്ഷെ നമ്മൾക്കത് കൈവശമല്ല. കാരണം എന്താണെന്ന് അറിയാമോ? നമ്മൾ വിശ്വസിച്ചിട്ടില്ല എന്നുള്ളതാണ്. എഫേസ്യ ലേഖനം 1:2 വാക്യത്തിൽ പറഞ്ഞിരിക്കുകയാണ്, സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും ക്രിസ്തുയേശുവിൽ നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നു. നേരെ ദൈവം തരാനായിട്ട് എന്തെങ്കിലും ബാക്കി ഉണ്ടായിട്ടല്ല, ദൈവം തന്ന കാര്യങ്ങൾ നമുക്ക് പ്രോസസ് ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് അതിന്റെ കാര്യം. ഇതൊരു ബേസിക് പ്രിൻസിപ്പിളാണ്. ഈ ദൈവം തന്നിരിക്കുന്ന കാര്യങ്ങൾ പ്രോസസ് ചെയ്യാനായിട്ടുള്ള നമ്മുടെ തടസ്സം നമ്മുടെ ഫെയ്ത്ത് തന്നെയാണ്. എന്താണ്, ഞാൻ ഇത് രാവിലെ ഇംഗ്ലീഷ് മീറ്റിംഗിൽ സംസാരിച്ചപ്പോൾ മത്തായിയുടെ സുവിശേഷത്തിലെ ചില കാര്യങ്ങൾ ചിന്തിക്കുകയായിരുന്നു. മത്തായിയുടെ സുവിശേഷം അതിന്റെ 2 അതിൽ അതിന്റെ 1 30 വാക്യങ്ങളിൽ ഒരു ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യം ദൈവം മറിയെടുത്ത് പറയുന്നതാണ്. മുപ്പത്തിയേഴാമത്തെ വാക്യം, ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലോ അല്ലല്ലോ എന്ന് ഉത്തരം പറഞ്ഞു. അതിന് മറിയ, ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. ഞാൻ ഇത്തരം വായിച്ചും വാക്യം എടുത്തതിന്റെ കാര്യം, ഇവിടെ ഒരു സ്പിരിച്വൽ പ്രിൻസിപ്പിൾ ഇവിടെ വളരെ വ്യക്തമായിട്ട് ദൈവം വെളിപ്പെടുത്തുന്നുണ്ട്. ദൈവം പറയുന്ന ഒരു വളരെ ഇംപോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ദൈവോട് പറഞ്ഞിരിക്കുന്നത്. എന്താണ്? മറിയെടുത്ത് പറയാണ്, നീ ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഇംപോസിബിൾ. അന്നേരം സ്വാഭാവികമായിട്ടും ആ ഇംപോസിബിൾ ആയിട്ടുള്ള കാര്യം ദൈവമാണ് പറഞ്ഞത്, ദൈവമാണ് പറഞ്ഞത്. അപ്പോൾ മറിയ ചോദിക്കുകയാണ്, ഇത് എങ്ങനെ സംഭവിക്കും, ഹൗ എന്നുള്ള ചോദ്യം. അതിന്റെ ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ തന്നെ പറയാണ്, ദൈവമാണ് അത് പറഞ്ഞത് എന്നുള്ളതാണ് അതിന്റെ കാര്യം. ഇത് കാര്യം ഇംപോസിബിൾ ആണോ പോസിബിൾ ആണോ എന്നുള്ളത് ആരാണ് പറഞ്ഞത് എന്നതുമായിട്ട് ബന്ധപ്പെട്ടാണ് ആയിരിക്കുന്നത്. ദൈവം ഒരു കാര്യം പറയുകയാണെങ്കിൽ അത് ദൈവത്തിന് അത് പെർഫോം ചെയ്യാനായിട്ട് കഴിയും. അന്നേരം അത് മറിയ ചോദിക്കുകയാണ്, ഹൗ, എങ്ങനെ ഇത് സംഭവിക്കും, എങ്ങനെ ഇത് സംഭവിക്കും എന്നുള്ളതിന്റെ മറുപടിയാണ് പറഞ്ഞിരിക്കുന്നത്, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. പറഞ്ഞാൽ ഹൗ എന്നുള്ളതിന്റെ ആൻസർ ഗോഡ് വിൽ ഡു ഇറ്റ് എന്നുള്ളതാണ്. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും, ദെയർഫോർ ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. നേരം ഇംപോസിബിൾ ആയിട്ടൊരു കാര്യം ദൈവം പറയുകയാണെങ്കിൽ, ദൈവമാണത് പറഞ്ഞതെങ്കിൽ ദൈവം തന്നെ അത് പെർഫോം ചെയ്യാൻ ശക്തനാണ്. അതാണ് ആ പറഞ്ഞതിന്റെ കാര്യം. താഴേക്ക് വരുമ്പോൾ പറഞ്ഞിരിക്കുകയാണ്, അതിനൊരു എക്സാമ്പിളും കൂടി പറയുകയാണ്, എലിസബത്ത് വാർദ്ധക്യത്തിൽ ഒരു മകനെ പ്രസവിച്ച് ഗർഭം ധരിച്ചിരിക്കുന്നു, മച്ചി എന്ന് പേര് പറഞ്ഞവർക്ക് ഇത് ആറാം മാസം. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലോ. ഞാൻ പറഞ്ഞതിന്റെ കാര്യം ഒരു എക്സാമ്പിൾ പറയാണ്, മച്ചി എന്ന് പറഞ്ഞ ഒരു സ്ത്രീ ഇന്ന് ആറാം മാസം ഗർഭിണിയാണ്. ഒരു മച്ചിയായിട്ടുള്ള സ്ത്രീ ആറാം മാസം ഗർഭിണിയാകാൻ കഴിയുമെങ്കിൽ ഒരു കന്യകയായ സ്ത്രീയെ കൊണ്ട് ദൈവത്തിന് പ്രസവിപ്പിക്കാനും കഴിയും എന്നുള്ളതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അവിടെ പറഞ്ഞിരിക്കുന്നത് there is nothing impossible with God. അതിനു മറിയ, ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞതിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു രീതിയിലാണ് കാര്യങ്ങൾ എപ്പോഴും സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ പോകുന്നത്. ദൈവം ഒരു കാര്യം പറയുന്നു, ദൈവമാണത് പറഞ്ഞതെങ്കിൽ ദൈവത്തിന് അത് പെർഫോം ചെയ്യാനായിട്ട് കഴിയുകയും ചെയ്യും. ദൈവത്തിന്റെ വാക്ക് ദൈവം പെർഫോം ചെയ്യും എന്നാണ് യിരെമ്യാ പ്രവചനം അതിന്റെ ഒന്നാമത്തെ അധ്യായത്തിന്റെ പന്ത്രണ്ടാമത്തെ വാക്യം അവിടെ പറഞ്ഞിരിക്കുകയാണ്. ഇംഗ്ലീഷിൽ അത് കുറച്ചുകൂടി ക്ലിയറാണ്. പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ പറയുകയാണ്, എന്റെ വചനം നിവർത്തിക്കേണ്ടതിന് ഞാൻ ജാഗരിച്ചുകൊള്ളും എന്ന് യഹോവ അരുളിച്ചെയ്തു. ഫോർ ഐ ആം വാച്ചിങ് ഓവർ മൈ വേർഡ് ടു പെർഫോം ഇറ്റ്. ദൈവം ഒരു കാര്യം പറഞ്ഞെങ്കിൽ ആ കാര്യം ദൈവം പെർഫോം ചെയ്യാൻ ദൈവം ശക്തനുമാണ്. നേരെ പക്ഷേ എന്താണ് ഇവിടെ തടസ്സമായിട്ടിരിക്കുന്നത്? ഇവിടെ പറയുന്നത് ദൈവത്തിന് അത് പെർഫോം ചെയ്യാനായിട്ട് യാതൊരു തടസ്സവുമില്ല, എന്നാൽ നമ്മൾ അതിന് ദൈവത്തെ അലോ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് മാത്രമാണ് വിഷയം. ദൈവം തന്നിരിക്കുന്ന ഒരു കാര്യം നമ്മൾക്ക് പ്രൊസസ് ചെയ്യാൻ കഴിയാത്തതിന്റെ കാര്യം ഇവിടെ മറിയ പറയാണ്, ഞാനിതാ കർത്താവിന്റെ ദാസി, നിന്റെ വാക്ക് പോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. അത് എക്സാക്ട്ലി അതുപോലെ തന്നെ നടന്നു. എന്നെ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ, ജോഷുവയുടെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ ഇതേ കാര്യമാണ് ദൈവം ജോഷുവ അടുത്ത് പറയുന്നത്. ജോഷുവ അടുത്ത് പറയാണ്, ഞാൻ നിന്നോട് ഉറപ്പും, അതിന്റെ ആറാമത്തെ വാക്യം അഞ്ചാമത്തെ വാക്യം ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇതെല്ലാം മോശയെടുത്ത് പറഞ്ഞത് പോലെ എന്ന് പറഞ്ഞിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഇതാണ് പറഞ്ഞിരിക്കുന്നത്, മേളിൽ പറഞ്ഞിരിക്കുകയാണ്, നിന്റെ ഉള്ളംകാൽ ചവിട്ടുന്ന സ്ഥലമൊക്കെയും ഞാൻ മോശയോട് കൽപ്പിച്ചത് പോലെ നിങ്ങൾക്ക് തന്നിരിക്കുന്നു. ഞാൻ മോശയോട് കൂടെ ഇരുന്നത് പോലെ നിന്നോട് കൂടെ ഇരിക്കും. ഞാൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്ക. ഞാൻ അവർക്ക് കൊടുക്കുമെന്ന് അവരുടെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശം നീ ഈ ജനത്തിന് അവകാശമായി വിഭാവിക്കും. എന്തുകൊണ്ടാണ് ഈ കനാൻ ദേശം ദൈവമക്കൾക്ക് ലഭിക്കുന്നത് എന്നുള്ളതിന്റെ കാരണം ദൈവം വേൾ പറഞ്ഞിരിക്കുകയാണ്, ഐ ഹാവ് പ്രോമിസ്ഡ്, ഞാനത് സത്യം ചെയ്തു, ഞാനത് പറഞ്ഞു കഴിഞ്ഞു. മറിയെടുത്ത് പറഞ്ഞിരിക്കുന്ന പോലെ ദൈവത്തിന്റെ വാക്കാണത്. പലപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് ദൈവം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവം അത് പെർഫോം ചെയ്യുകയും ചെയ്യും. ദൈവം പറഞ്ഞിട്ടില്ലാത്തൊരു കാര്യം ദൈവം പെർഫോം ചെയ്യാൻ ദൈവം ബാധ്യസ്ഥനല്ല. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ ദൈവം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്, അതാണ് നമ്മുടെ ജീവിതത്തിൽ ദൈവം പെർഫോം ചെയ്യുന്നത്. താഴേക്ക് വരുമ്പോൾ പറയാണ് എങ്ങനെ അത് പെർഫോം ചെയ്യും എന്നുള്ളതിനെപ്പറ്റി. താഴേക്ക് വരുമ്പോൾ പറയാണ് അതിന്റെ ഒമ്പാമത്തെ വാക്യം, ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, നിന്റെ ദൈവമായ യഹോവ നീ പോകുന്നിടത്തൊക്കെയും നിന്നോട് കൂടെ ഉള്ളതുകൊണ്ട് ഉറപ്പും ധൈര്യവുമുള്ളവനായിരിക്കുക, ഭയപ്പെടരുത്, ഭ്രമിക്കുകയും വരുത് എന്ന് ഞാൻ നിന്നോട് കൽപ്പിച്ചിട്ടുണ്ട്. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, നമ്മൾ ഒരു സാഹചര്യത്തിലും ഭയപ്പെടാതെയും ഭ്രമിക്കാതെയും നമ്മുടെ ജീവിതത്തിൽ മുമ്പോട്ട് പോകണമെങ്കിൽ ആദ്യം എന്ത് വേണമെന്നറിയാമോ, ദൈവമാണ് നമ്മളെ അയച്ചതെന്നുള്ളത് നമുക്കൊരു ഉറപ്പ് വേണം. ദൈവത്താൽ അയക്കപ്പെട്ട ആൾക്കാരാണ് നമ്മളെങ്കിൽ, ഇവിടെ ജോശുവയടുത്ത് ദൈവമാണ് ഇവരെ അയക്കുന്നത്. ദൈവം നമ്മളെ ഒരു സ്ഥലത്തേക്ക് അയക്കുകയാണെങ്കിൽ, ഇല്ലെങ്കിൽ ദൈവം നമ്മുടെ അടുത്തൊരു കാര്യം പറയുകയാണെങ്കിൽ, ദൈവം നമ്മുടെ അടുത്തൊരു കാര്യം ചെയ്യാനായിട്ട് ആവശ്യപ്പെടുകയാണെങ്കിൽ, ദൈവം ഒരു സാഹചര്യത്തിൽ കൂടി നമ്മളെ കടത്തി വിടുകയാണെങ്കിൽ, തീർച്ചയായിട്ടും ദൈവം നമ്മളോട് കൂടെ ഇരുന്ന് നമ്മളെ സഹായിക്കും. ഇവിടെ ഏറ്റവും പ്രധാനം ദൈവമാണോ അയച്ചതെന്നുള്ളതാണ്. യേശു ക്രിസ്തുവിനെ പറ്റി ഏറ്റവും തുടർച്ചയായിട്ട് പറയുന്ന വാക്യം എന്താണ്, ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. എന്താണ് കർത്താവ് പറഞ്ഞിരിക്കുകയാണ്? എന്നെ അയച്ചവൻ, യേശു ക്രിസ്തു പറഞ്ഞു, എന്നെ അയച്ചവൻ എന്നോട് കൂടെയുള്ളത് കൊണ്ട് ഞാൻ ഭയപ്പെടുകയില്ല, ഇല്ലെങ്കിൽ എന്നെ അയച്ചവൻ എന്നോട് കൂടെയുള്ളത് കൊണ്ട് ഞാൻ ഇതെല്ലാം ചെയ്യുന്നു. പുതിയ നിയമത്തിൽ തുടർച്ചയായിട്ട് കർത്താവ് പറയുന്ന കാര്യമാണ്, എന്നെ അയച്ചവൻ എന്നോട് കൂടെയുള്ളത് കൊണ്ട് ഞാൻ തനിയെ അവൻ എന്നെ വിട്ടിട്ടില്ല. അതായത് ദൈവം നമ്മളെ ഒരു സഹകരണത്തെ അയക്കുകയാണെങ്കിൽ ദൈവം നമ്മളോട് കൂടെ ഇരുന്ന് അത് പെർഫോം ചെയ്യും. ദൈവം ഒരു വാഗ്ദത്തം നമുക്ക് തരികയാണെങ്കിൽ ദൈവം കൂടെ ഇരുന്ന് അത് നമ്മളെ കൊണ്ട് നിവർത്തിക്കും. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഇതാണ് നമ്മൾ തുടർച്ചയായിട്ട് കാണുന്നത്. ഒന്ന് തെസ്സലോനിക്കർ അതിന്റെ 5:24 24-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. 1 തെസ്സലോനിക്കർ 5:24 ഇവിടെ പറഞ്ഞിരിക്കുന്ന അതിന്റെ മുകളിലേക്ക് വായിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന്റെ ഇഷ്ടം എന്താണ് എന്നുള്ളത് പറയുന്നുണ്ട്. എന്റെ 5:16 ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, എപ്പോഴും സന്തോഷിക്കുവിൻ, ഇടപെടാതെ പ്രാർത്ഥിക്കുവിൻ, എല്ലാത്തിനും സ്തോത്രം ചെയ്യുവിൻ, ഇതല്ലോ നിങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ഇഷ്ടം. അന്നേരം ദൈവത്തിന്റെ ഇഷ്ടം ദൈവം അവിടെ വളരെ ക്ലിയർ ആയിട്ട് പറയുകയാണ്. എന്താണ്? എപ്പോഴും സന്തോഷിക്കുവിൻ, ഏത് സാഹചര്യത്തിലും സന്തോഷിക്കുവിൻ, ഏതൊരു സാഹചര്യത്തിലും ഇടപെടാതെ പ്രാർത്ഥിക്കുവിൻ, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവിൻ, ഇതല്ലേ ശരിക്കും ദൈവം വാഗ്ദത്തം ചെയ്തിരിക്കുന്ന ക്രിസ്ത്യൻ ജീവിതം? പരിശുദ്ധാത്മാവുള്ള ജീവിതത്തെപ്പറ്റി റോമാലാനന്ദ് എന്ത് പറഞ്ഞിരിക്കുന്നത്? ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവും അത്രേ. എന്നാൽ ഈ ഒരു ജീവിതം ദൈവത്തിന്റെ ഇഷ്ടമാണ് എന്നാദ്യം മനസ്സിലാക്കുക. ദൈവത്തിന്റെ ഇഷ്ടമാണിത്. എന്താണ്? എപ്പോഴും സന്തോഷിക്കുവിൻ, ഇടപെടാതെ പ്രാർത്ഥിക്കുവിൻ, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവിൻ, ഇതല്ലോ നിങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ക്രിസ്തുയേശുവിൽ ദൈവത്തിന്റെ ഇഷ്ടം. ഇതേ ദൈവത്തിന്റെ ഇഷ്ടം വേറൊരു കാര്യവും പറയുന്നുണ്ട്. 1 തെസ്സലോനിക്കർ അതിന്റെ 4:3 അവിടെ പറയുകയാണ്, ദൈവത്തിന്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. അന്നേരം ദൈവത്തിന്റെ ഇഷ്ടം എന്താണ്, ഇല്ലെങ്കിൽ ദൈവം എന്താണ് ഒരു ദൈവമായി അതിനെ കൊണ്ട് ആഗ്രഹിക്കുന്നത് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ദൈവത്തിന്റെ ഇഷ്ടം പുതിയ നിയമം വായിച്ചു കഴിഞ്ഞാൽ അറിയും അല്ലെ. ദൈവത്തിന്റെ ഇഷ്ടം നിങ്ങളെല്ലാവരും പണക്കാരാകണം എന്ന് ബൈബിൾ എഴുതിയിട്ടുണ്ടോ? ഇല്ല. അങ്ങനെ ആകുമ്പോൾ അത് പെർഫോം ചെയ്യാനും ദൈവം ബാധ്യസ്ഥനല്ല. ദൈവത്തിന്റെ ഇഷ്ടം നിങ്ങൾ എല്ലാവരും കാറ് വാങ്ങിക്കണമെന്നാണെന്ന് ബൈബിൾ എഴുതിയിട്ടില്ല. ഇനി ദൈവത്തിന്റെ ഇഷ്ടം നിങ്ങൾക്ക് ഒരു രോഗവും വരുതെന്നും ബൈബിൾ എഴുതിയിട്ടില്ല. ദൈവത്തിന്റെ ഇഷ്ടം നിങ്ങൾ 100 വയസ്സുവരെ ജീവിക്കണം എന്നും ബൈബിൾ എഴുതിയിട്ടില്ല. പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് ബൈബിൾ എവിടെയും എഴുതാത്ത ചില കാര്യങ്ങളാണ് ചിലർ ദൈവത്തിന്റെ ഇഷ്ടമായിട്ട് മനസ്സിലാക്കിയിരിക്കുന്നത്. എന്നാൽ ഇതൊക്കെയാണ് ചിലര് വിശ്വസിക്കാനായിട്ട് പറയുന്നത്. നിങ്ങൾക്ക് കാറ് വേണമെന്ന് വിശ്വസിക്കുക, നിങ്ങൾക്ക് വീട് ദൈവം തരുമെന്ന് വിശ്വസിക്കുക, നിങ്ങളെ ദൈവം സാമ്പത്തികമായിട്ട് ഭയങ്കരമായിട്ട് വലിയ ആളാക്കുമെന്ന് വിശ്വസിക്കുക. ഇങ്ങനെയുള്ള വാഗ്ദത്തങ്ങൾ ബൈബിൾ നിങ്ങൾ വായിച്ചു നോക്കിയോ, പുതിയ നിയമത്തിൽ ഒറ്റയൊരിടത്ത് പോലും ദൈവം ഈ കാര്യങ്ങൾ വാഗ്ദത്തമായിട്ട് പറഞ്ഞിട്ടില്ല. ദൈവം അതൊക്കെ തരുമായിരിക്കും, അത് വേറെ കാര്യം. പക്ഷെ ദൈവത്തിന്റെ ഇഷ്ടം ഇതാണ് നിങ്ങളെക്കുറിച്ചുള്ളത് എന്ന് ഇതൊന്നും എഴുതിയിട്ടില്ല. പക്ഷെ ദൈവത്തിന്റെ ഇഷ്ടം വളരെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്ന ചില കാര്യങ്ങൾ, രണ്ട് കാര്യങ്ങളാണ് ഞാൻ വായിച്ചത് ഒരേ അധ്യായം ഒരേ പുസ്തകത്തിലെ. ഒന്ന്, ദൈവത്തിന്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. കാരണം ശുദ്ധീകരണം കൂടാതെ ഒരു മനുഷ്യനും ദൈവത്തെ കാണുകയില്ല. ദൈവത്തിനറിയാം, നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ ആരോഗ്യത്തോടെ ഇരുന്ന് കഴിഞ്ഞാലും ദൈവത്തെ നിങ്ങൾ കാണണമെന്നില്ല. നിങ്ങൾ കാറ് വെച്ചാലും വീട് വാങ്ങിച്ചു കഴിഞ്ഞാലും ദൈവം നിങ്ങളെ എത്ര സാമ്പത്തികമായിട്ട് അനുഗ്രഹിച്ചാലും സാമ്പത്തികമായിട്ട് നിങ്ങൾ എന്തൊക്കെ ലഭിച്ചാലും നിങ്ങൾ ദൈവത്തെ കാണണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. കാരണം ദൈവത്തിന്റെ ഇഷ്ടം അതുകൊണ്ടാണ് പറഞ്ഞത്, ദൈവത്തിന്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ എന്നിട്ട് പറഞ്ഞിട്ട് പറയാണ്, എപ്പോഴും സന്തോഷിക്കുവിൻ, ഇടപെടാതെ പ്രാർത്ഥിക്കുവിൻ, എല്ലാത്തിനും സ്തോത്രം ചെയ്യുവിൻ, ഇതല്ലോ ദൈവത്തിന് നിങ്ങളെക്കുറിച്ചുള്ള ഇഷ്ടം. എന്നിട്ട് പറയുകയാണ് അതിന്റെ ഇരുപത്തിമൂന്നാമത്തെ വാക്യം ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, കർത്താവിന്റെ പ്രത്യക്ഷതയിൽ ദൈവം നിങ്ങളെ കാണണമെന്ന് ആഗ്രഹിക്കുന്ന എങ്ങനെയാണ്? അവിടെ പറഞ്ഞിരിക്കുകയാണ്, ഇതാണ് നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ അനിന്യമായി വെളിപ്പെടുവാൻ തക്കവണ്ണം കാക്കപ്പെടുവാനാണ്. അതിന്റെ കർത്താവിന്റെ വരവിങ്കിൽ നമ്മളുടെ ദേഹം ദേഹി ആത്മാവിൽ നമ്മൾ വിശുദ്ധിയുള്ളവരായി ദൈവത്തെ കാണണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അങ്ങനെ ദൈവത്തെ കാണാനായിട്ട് കഴിയത്തുള്ളൂ. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്, ശുദ്ധീകരണം കൂടാതെ ഒരു വ്യക്തിയും ദൈവത്തെ കാണുകയില്ല. അന്നേരം ദൈവത്തിന്റെ സാങ്ക്ടിഫിക്കേഷൻ വർക്ക്, ദൈവത്തിന്റെ വിശുദ്ധീകരണ പ്രവൃത്തി നമ്മളുടെ ജീവിതത്തിൽ കണ്ടിന്യൂസ് ആയിട്ട് നടന്നില്ല എങ്കിൽ, ദൈവത്തിന്റെ ഇഷ്ടം നമ്മുടെ ജീവിതത്തിൽ തുടർച്ചയായിട്ട് നടന്നില്ല എങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? കർത്താവിനെ നമുക്ക് കാണാനായിട്ട് കഴിയത്തില്ല. വളരെ ക്ലിയർ ആണ്. ഇങ്ങനെ നിങ്ങൾ ദൈവത്തെ കാണണമെന്നാണ് ദൈവത്തിന്റെ ഇഷ്ടം, ഇതാണ് ദൈവത്തിന്റെ ആഗ്രഹവും. എന്നിട്ട് അടുത്ത വാക്യത്തിൽ പറഞ്ഞിരിക്കുകയാണ്, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് പറഞ്ഞിരിക്കുന്നത്, നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തൻ, അവനത് നിവർത്തിക്കും. അന്നേരം അവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണ്? നിങ്ങളെ വിശുദ്ധിക്കായിട്ട് ദൈവം വിളിച്ചിരിക്കുന്നെങ്കിൽ ആരാണ് അത് നിവർത്തിക്കാനായിട്ട് പോകുന്നത്? ദൈവം തന്നെ അത് നിവർത്തിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ? നിങ്ങളെ വിശുദ്ധിക്കായിട്ട് വിളിച്ചു, നിങ്ങൾ അത് നിവർത്തിക്കണം എന്നാണോ പറഞ്ഞിരിക്കുന്നത്? അല്ല, നിങ്ങളെ എപ്പോഴും സന്തോഷിക്കുവിൻ, ഇടപെടാതെ പ്രാർത്ഥിക്കുവിൻ, എല്ലാത്തിനും സ്തോത്രം ചെയ്യുവിൻ, നിങ്ങളിത് ചെയ്യണം എന്നാണോ പറഞ്ഞിരിക്കുന്നത്? ഇതാണ് ദൈവത്തിന് നിങ്ങളെക്കുറിച്ചുള്ള ഇഷ്ടം എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിരിക്കുകയാണ്, നിങ്ങളെ വിളിച്ച ദൈവം വിശ്വസൻ, ദൈവം തന്നെ അത് നിവർത്തിക്കും. ഞാൻ പറഞ്ഞതിന്റെ കാര്യം ഇതുകൊണ്ടാണ് പറഞ്ഞത്, ദൈവത്തിന്റെ വിളി എന്താണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ, ദൈവത്തിന്റെ വിളി എന്ന് പറയുന്നത് ദൈവം അയക്കുക എന്ന് പറയുന്നത് രണ്ടു ഒരേ കാര്യമാണ്. ദൈവം നിങ്ങളെ ഒരു കാര്യത്തിന് വേണ്ടി വിളിച്ചിട്ടുണ്ടെങ്കിൽ ദൈവം തന്നെ അത് പെർഫോം ചെയ്യും, നിങ്ങളത് പെർഫോം ചെയ്യേണ്ട കാര്യമില്ല. ഇതാണ് ബൈബിളിലെ ഒരു സ്പിരിച്വൽ പ്രിൻസിപ്പിൾ. ദൈവം നിങ്ങൾക്ക് ഈ സ്ഥലം തന്നിരിക്കുന്നു, യു ഗോ ആൻഡ് പൊസസ് എന്നേ പറയുന്നുള്ളൂ. ദൈവം നിങ്ങളെ ഒരു മിഷണറി ആയിട്ട് വിളിച്ചിട്ടുണ്ടെങ്കിൽ ദൈവം തന്നെ നിങ്ങൾ കൂടി ആ മിഷണറി വർക്ക് ചെയ്യും. ദൈവം നിങ്ങളെ ദൈവോദിനം പ്രസംഗിക്കാനായിട്ട് വിളിച്ചിട്ടുണ്ടെങ്കിൽ ദൈവം തന്നെ, കർത്താവ് തന്നെ നിങ്ങളിൽ കൂടി ആ പ്രസംഗം നിവർത്തിക്കും. ദൈവം നിങ്ങളെ ഒരു മിനിസ്ട്രിക്ക് വേണ്ടി, ഏത് ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ടും വിളിച്ചിട്ടുണ്ടെങ്കിൽ ദൈവമാണ് അത് ചെയ്യുന്നത്, നിങ്ങളല്ലല്ലേ ഇത് ചെയ്യുന്നത്. നരേന്ദ്ര എളുപ്പമാണ് അല്ലേ? വളരെ എളുപ്പമാണ്. ദൈവം തന്നെ ഒരു കാര്യത്തിന് വിളിക്കുന്നു, ദൈവം തന്നെ ഒരു കാര്യം ചെയ്യുന്നു. ദൈവം എന്നെ വിശുദ്ധീകരണത്തിന് വേണ്ടി വിളിച്ചിരിക്കുന്നു, ദൈവം തന്നെ എന്നെ വിശുദ്ധീകരിക്കുന്നു. ദൈവം തന്നെ എപ്പോഴും സന്തോഷിക്കാനായിട്ട് പറയുന്നു, ദൈവം തന്നെ അത് ചെയ്യുന്നു. ഇതിൽ നമ്മുടെ റോൾ എന്താണ്? നമ്മുടെ റോൾ ശരിക്കും ഇത്രയേ ഉള്ളൂ, യു ജസ്റ്റ് അലോ ഗോഡ് ടു ഡു ദാറ്റ് ഇൻ യുവർ ലൈഫ്. ദൈവത്തെ ഇത് ചെയ്യാനായിട്ട് അനുവദിക്കുക, അത്രമാത്രമേ ഉള്ളൂ. ദൈവത്തെ ഇത് പെർഫോം ചെയ്യുന്നതിൽ നമ്മൾ തടയാതിരിക്കുക. ഇവിടെയാണ് ബൈബിളിലെ അടിസ്ഥാന പ്രിൻസിപ്പിളായിട്ടുള്ള ഫെയ്ത്ത് എന്നത് വർക്ക് ചെയ്യുന്നത്. ഫെയ്ത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ദൈവം നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ദൈവത്തിന്റെ ഇഷ്ടം നിവർത്തിക്കാനായിട്ട് ദൈവത്തെ അനുവദിക്കുക എന്നുള്ളത് മാത്രമാണ്. അൺബിലീഫ് എന്നുള്ളത് ഏറ്റവും വലിയ പാപമാവുന്നതിന്റെ കാരണം അതാണ്. അവിശ്വാസം എന്നത് ദൈവത്തിന് നിങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ഇഷ്ടം നിങ്ങളിൽ നിവർത്തിക്കുന്നതിന് ദൈവത്തിന്റെ കയ്യെ തടയുന്നതാണ് അവിശ്വാസം. യഥാർത്ഥത്തിൽ ദൈവം പറയാണ്, കർത്താവ് പറയാണ്, ഞാൻ വിളിച്ചിരിക്കുന്നു, ഞാനത് പെർഫോം ചെയ്യും. പഴയത്തിൽ വാക്യമാണ്ട് തിരുവായ് കൊണ്ട് അരളി ചെയ്തു, തൃക്കൈ കൊണ്ട് അത് നിവർത്തിക്കും. ദൈവം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവത്തിന്റെ വാക്കിനെ പെർഫോം ചെയ്യാൻ ദൈവം അതിന്റെ മുകളിൽ ജാഗരിക്കുന്നു എന്നാണ് രമ്യാവിന്റെ അത് പറഞ്ഞിരിക്കുന്നത്. ഐ ആം വാച്ചിങ് ഓവർ മൈ വേർഡ്സ് ടു പെർഫോം ഇറ്റ്. ഫിലിപ്പി ലേഖനം അതിന്റെ ഒന്നാമത്തെ അധ്യായത്തിന്റെ നാലാമത്തെ വാക്യം ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, നിങ്ങളിൽ ഒരു നല്ല പ്രവൃത്തി ദൈവം ആരംഭിച്ചു എങ്കിൽ ക്രിസ്തുവിന്റെ നാളോളം അതിനെ തികയ്ക്കുവാൻ അവൻ ശക്തനാണ്. അങ്ങനെ എഴുതിയിരിക്കുന്നത്, ക്രിസ്തുവിന്റെ നാളോളം അവൻ അതിനെ തികയ്ക്കും. ഇവിടെ നമ്മുടെ റോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന് വേണ്ടി ചിലത് ചെയ്യുക എന്നുള്ളതല്ല, ദൈവത്തെ ഇത് ചെയ്യാനായിട്ട് അലോ ചെയ്യുക എന്നുള്ളതാണ്. ഇതേ കാര്യമാണ് ഫിലിപ്പി ലേഖനത്തിന്റെ രണ്ടാമത്തെ അധ്യായത്തിന്റെ 13-14 വാക്യങ്ങൾ എഴുതിയിരിക്കുന്നത്. 12-13, രക്ഷയ്ക്കായി പ്രവർത്തിക്കുവിൻ. ഞാൻ പറഞ്ഞല്ലോ, പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, മലയാളം ട്രാൻസ്ലേഷൻ തെറ്റാണ്. നിങ്ങളുടെ രക്ഷയെ പ്രാവർത്തികമാക്കുവിൻ എന്ന് പറയുമ്പോൾ അതിന്റെ 13-ാമത്തെ വാക്യത്തിൽ പറയാണ്, ഇച്ഛിക്കുക എന്നതും പ്രവർത്തിക്കുക എന്നതും നിങ്ങളിൽ ദൈവമല്ലോ തിരുവുള്ളമുണ്ടായി പ്രവർത്തിക്കുന്നത്. ഇറ്റ് ഈസ് ഗോഡ് ഹു ഈസ് അറ്റ് വർക്ക് ഇൻ യു ടു ബോത്ത് ടു വിൽ ആൻഡ് ടു ഡു ഫോർ ഹിസ് ഗുഡ് പ്ലഷർ. വളരെ ക്ലിയർ ആണ് ബൈബിളിലെ സ്പിരിച്വൽ പ്രിൻസിപ്പിൾ. ദൈവമാണ് പ്രവർത്തിക്കുന്നത്, ദൈവമാണ് നിങ്ങളുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്നത്. ദൈവമാണ് നിങ്ങളുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്നത്. യു വർക്ക്ഔട്ട് ദാറ്റ് സാൽവേഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അന്നേരം വർക്കൌട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിനെ ഇത് ചെയ്യാനായിട്ട് ആലോചിക്കുക. അതേ കാര്യമാണ് യേശുക്രിസ്തു പറഞ്ഞിരിക്കുന്നത്, കൊമ്പ് മുന്തിരിവള്ളിയിൽ വസിക്കുന്ന പോലെ വസിക്കുക. എല്ലാ കാര്യങ്ങളും പറഞ്ഞിരിക്കുന്നതിന്റെ അടിസ്ഥാന കാര്യം ഇതാണ്. ഫെയ്ത്ത് എന്ന് പറയുന്നത് ദൈവം നിങ്ങളെക്കുറിച്ച് ഒരു കാര്യം ഉദ്ദേശിച്ചിരിക്കുന്നു, അതിനെ നിങ്ങൾക്ക് തടയാനായിട്ട് കഴിയും, അല്ലെങ്കിൽ അതിനെ നിങ്ങൾക്ക് ദൈവത്തിന് അതിൽ കൂടി നിങ്ങൾ കൂടി അത് പെർഫോം ചെയ്യാനായിട്ട് ദൈവത്തെ അനുവദിക്കാനായിട്ട് കഴിയും. ഇത് രണ്ടിലേത് വേണമെന്നുള്ളത് നമുക്ക് തീരുമാനിക്കാം. ദൈവം പറഞ്ഞിട്ടില്ലാത്തൊരു കാര്യം നിങ്ങളെ കൊണ്ട് ചെയ്യാൻ കഴിയത്തില്ല. എന്നാൽ ദൈവം പറഞ്ഞിട്ടുള്ളൊരു കാര്യം ദൈവത്തിന് നിങ്ങൾ കൂടി ചെയ്തെടുക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുകയും അതിന് ദൈവത്തെ ആലോചിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഫെയ്ത്ത്. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ദൈവസന്നിധിയിൽ ചെല്ലുമ്പോൾ നമുക്ക് ഏറ്റവും റിഗ്രറ്റ് ഉണ്ടാവാനായിട്ടുള്ളൊരു സാധ്യതയുള്ളൊരു കാര്യം ദൈവത്തെ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യാനായിട്ട് പ്രവർത്തിക്കാൻ അനുവദിച്ചില്ല എന്നുള്ളതാണ്. അതിന്റെ ഏറ്റവും അടിസ്ഥാന കാര്യം അവിശ്വാസം തന്നെയാണ്. അവിശ്വാസം എന്നുള്ള ദുഷ്ടഹൃദയം കൊണ്ടാണ് പലർക്കും ഇത് നഷ്ടപ്പെടുന്നത്. നമ്മൾ പഴയ നിയമത്തിലേക്ക് തന്നെ പോകാം. നമ്മൾ പറഞ്ഞു വന്നത് യോശുവയുടെ പുസ്തകത്തിൽ അവിടേക്ക് വരുമ്പോൾ യോശുവയുടെ പറയാണ്, ദൈവം പറയാണ്, ഉറപ്പും ധൈര്യമായിരിക്കുക. ആറാമത്തെ വാക്യം, ഉറപ്പും ധൈര്യമായിരിക്കുക, ഞാൻ അവർക്ക് കൊടുക്കുമെന്ന് അവരുടെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശം നീ ജനത്തിന് അവകാശമായി വിഭാഗിക്കും. ഇപ്പറയാണ് ഞാൻ സത്യം ചെയ്തു, നീ അത് വിഭാഗിക്കും. അടുത്ത വാക്യം പറയുകയാണ്, ഞാൻ സത്യം ചെയ്തത് കൊണ്ട്, ഞാൻ പറഞ്ഞൊരു കാര്യമായതുകൊണ്ട്, എന്റെ ഇഷ്ടമായതുകൊണ്ട്, ഞാൻ വാക്ക് പറഞ്ഞ കാര്യമായതുകൊണ്ട് നിന്റെ ദൈവമായ യഹോവ നീ പോകുന്നിടത്തൊക്കെയും നിന്നോട് കൂടെയുള്ളത് കൊണ്ട് ഉറപ്പും ധൈര്യമായിരിക്കുക, ഭയപ്പെടരുത്, ഭ്രമിക്കുകയും വരുത് എന്ന് ഞാൻ നിന്നോട് കൽപ്പിച്ചിട്ടുള്ളൂ. ഏതൊരു സാഹചര്യത്തിൽ ഞാൻ കണ്ടിട്ടുള്ള കാര്യമാണ്, ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ്, ദൈവം ഒരു സ്ഥലത്തോട്ട് വിട്ടു കഴിഞ്ഞാൽ, ദൈവം ഒരു സാഹചര്യത്തിലേക്ക്, ചില സാഹചര്യങ്ങൾ ചിലപ്പോൾ നമുക്ക് ഇഷ്ടമില്ലാത്ത സാഹചര്യങ്ങളായിരിക്കും, ദൈവം നമുക്കൊരു ചോയ്സ് തരികയാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ ആ സാഹചര്യത്തിലേക്ക് പോകത്തില്ല. പക്ഷെ ചിലപ്പോൾ ദൈവം ഒരു ചോയ്സ് പോലും തരാതെ ചില സാഹചര്യങ്ങളിലേക്ക് നമ്മളെ വിടും. പക്ഷെ ദൈവം വിട്ടതാണ് എന്നുള്ള ഒറ്റ ഉറപ്പുണ്ടെങ്കിൽ ദൈവം നമ്മളോട് കൂടെ ഇരിക്കും. ദൈവം നമ്മളോട് കൂടെ ഇരുന്ന് ദൈവത്തിന്റെ വർക്ക് ഫുൾഫിൽ ചെയ്യും. കർത്താവ് പറയുകയാണ്, ഉറപ്പും ധൈര്യമായിരിക്കുക, ഭയപ്പെടരുത്, ഭ്രമിക്കുകയും വരുത്. അപ്പോൾ അത് വിശ്വസിച്ച് യോശുവ ജനത്തിനടുത്ത് പറയാണ്, 10-11 വാക്യങ്ങൾ, 13-ാമത്തെ വാക്യം ഇവിടെ പറയുകയാണ്, നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങൾക്ക് സ്വസ്ഥത നൽകി ഈ ദേശവും നിങ്ങൾക്ക് തന്നിരിക്കുന്നു. ഞാൻ ചോദിക്കോട്ടെ, എന്തുകൊണ്ട് ഇസ്രായേൽ മക്കൾ കനാനിൽ കയറിയില്ല? ഒറ്റ കാരണമേ ഉള്ളൂ. എബ്രായർ പറഞ്ഞു, എന്താണ് അതിന്റെ കാരണം? അവരുടെ അവിശ്വാസം നിമിത്തം അവർക്ക് അതിൽ കടക്കാനായിട്ട് കഴിഞ്ഞില്ല അല്ലേ. അവരുടെ അവിശ്വാസം നിമിത്തം അവർക്ക് അതിൽ കടക്കണം. ഒരു വ്യക്തി കനാനിൽ കടക്കാത്തതിന്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം, ദൈവം ആഗ്രഹിക്കുന്ന ഒരു ക്രിസ്തീയ ജീവിതം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഫുൾഫിൽ ആകാത്തതിന്റെ കാരണം അവിശ്വാസം തന്നെയാണ്. ഞാൻ ആദ്യം പറഞ്ഞു, ആ അധ്യായം തുടങ്ങുന്നത് ഇങ്ങനെയാണ്, എന്റെ ദാസനായ മോശ മരിച്ചു, ആകയാൽ നീ പോകുകയാണ്. എന്തുകൊണ്ടാണ് മോശയ്ക്ക് കനാനിൽ കടക്കാൻ കഴിയാതിരുന്നത്? മോശ എന്തുകൊണ്ടാണ് മരുഭൂമിയിൽ മരിച്ചു വീണത്? മോശ പ്രായമായി ആയതുകൊണ്ടാണോ? ഒരു 100-120 വയസ്സൊക്കെ ആയപ്പോഴത്തേനും പ്രായമായി മരിച്ചാണ്. മോശ മരിച്ചപ്പോൾ മോശയുടെ സ്ഥിതി എങ്ങനെയാണെന്നുള്ളത് ആവർത്തന പുസ്തകത്തിന്റെ അവസാനത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്. അതിന്റെ 34:7 വാക്യം, 5-7 വാക്യങ്ങൾ ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, യഹോവയുടെ ദാസനായ മോശ. മോശ ദൈവത്തിന്റെ ദാസനായിരുന്നു. മോശയെപ്പോലൊരു ദൈവത്തിന്റെ ദാസൻ പിന്നീട് ഉണ്ടായിട്ടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മോശ ദൈവത്തിന്റെ ദാസനായിരുന്നു, എന്നാൽ മോശ യഹോവയുടെ വചനപ്രകാരം അവിടെ മോവാബ് ദേശത്ത് മരിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശരിക്കും മോശയെടുത്തും യഹോവയുടെ വചനം മോവാബ് ദേശത്ത് മരിക്കുമെന്നായിരുന്നില്ല, കനാൻ കൈവശമാക്കുമെന്ന് തന്നെയായിരുന്നു. മോശ മരിക്കുമ്പോൾ എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ 7-ാമത്തെ വാക്യം അവിടെ പറയുകയാണ്, മോശ മരിക്കുമ്പോൾ 120 വയസ്സായിരുന്നു. പക്ഷെ എന്താണ്, മരിക്കേണ്ട പ്രായമൊന്നും ആയിട്ടില്ല. എങ്ങനെ? കണ്ണു മങ്ങാതെയും ദേഹബലം ക്ഷയിക്കാതെയും വളരെ യങ്ങായിട്ടിരിക്കുന്ന ഒരു വ്യക്തി അവിടെ വെച്ച് മരിക്കുകയാണ്. എന്തുകൊണ്ടാണ് അതിന്റെ കാരണം? സംഖ്യാപുസ്തകം അതിന്റെ 20-ാമത്തെ അധ്യായത്തിന്റെ 12 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ വായിച്ച വാക്യമാണ്. വാക്യം 20:1 മുതൽ വാക്യങ്ങൾ അവിടെ പറഞ്ഞിരിക്കുകയാണ്, ഇസ്രായേൽ മക്കളുടെ സർവ്വസഭയും 1-ാം മാസം സീൻ മരുഭൂമിയിലെത്തി. എവിടെ നിന്നാണ് അവർ യാത്ര തുടങ്ങിയത്? നാം കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചിരുന്നു, പുറപ്പാട് പുസ്തകം അതിന്റെ പതിനാറാമത്തെ അധ്യായം, പതിനാറാമത്തെ അധ്യായത്തിന്റെ രണ്ടാമത്തെ വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. പുറപ്പാട് പുസ്തകം പതിനാറാമത്തെ അധ്യായത്തിന്റെ ഒന്നാമത്തെ വാക്യം അവിടെ പറഞ്ഞിരിക്കുകയാണ്, രണ്ടാം മാസം പതിനഞ്ചാം തീയതി അവരുടെ സംഘമൊക്കെയും ഏലീമിലും സീനായിക്കും മധ്യേയുള്ള സീൻ മരുഭൂമിയിൽ വന്നു. അവരവിടെ വെച്ച് പുറപ്പെട്ടു പുറപ്പെടുത്തു. നാൽപ്പതാമത്തെ വർഷമായപ്പോൾ അവർ കറങ്ങിത്തിരിഞ്ഞ് വീണ്ടും എവിടെത്തി? സീൻ മരുഭൂമിയിലെത്തി. ഈ രണ്ടും രണ്ട് സ്ഥലമാണ്, എന്നാൽ ഒരേ സംഭവമാണ്. ഒരേ ലൊക്കേഷൻ മാത്രമേ മാറിയിട്ടുള്ളൂ, വേറെ വ്യത്യാസങ്ങളൊന്നും വന്നിട്ടില്ല. എന്നാൽ ഈ 40 വർഷവും ഇവർ ഒരു തരത്തിലുള്ള സ്പിരിച്വൽ പ്രോഗ്രസ്സും ഉണ്ടായിട്ടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ഇസ്രായേൽ മക്കളുടെ റിബല്യൻ ജനറേഷൻ, അവരുടെ അവിശ്വാസം കൊണ്ടാണ് അവർക്കത് കടക്കാൻ കഴിയാതെ. ദൈവം കൊടുത്ത ദേശത്തെ അവരുടെ അവിശ്വാസം കൊണ്ട് അവരത് കടക്കാതിരുന്നിട്ട് അവര് അതിന്റെ അഞ്ചാമത്തെ വാക്യത്തിൽ മോശയെടുത്ത് പറയാണ്, ഈ വല്ലാത്ത ദേശത്ത് ഞങ്ങളെ കൊണ്ടുവരുവാൻ മിസ്രയീമിൽ നിന്ന് ഞങ്ങളെ പുറപ്പെടുവിച്ചത് എന്ത്? ഇവിടെ വീഞ്ഞും അത്തിപ്പഴവും മുന്തിരിപ്പഴവും മാതളപ്പഴവുമില്ല, കുടിക്കുവാൻ വെള്ളവുമില്ല എന്ന് പറഞ്ഞു. ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, ഇവരുടെ അവിശ്വാസം നിമിത്തം ഇവർ കയറാതിരുന്നിട്ടും ഇവരാരെയാ കുറ്റം പറയുന്നത്? ഇവര് ദൈവത്തെയും മോശയുമാണ് കുറ്റം പറയുന്നത്. ഈ അവിശ്വാസമുള്ളവരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്നറിയാമോ? ഇവരുടെ അവിശ്വാസം ഇവരുടെ അൺബിലീഫ് കാരണമാണ്, ഇവരുടെ റിബല്യൻ കാരണമാണ് ഇവർക്ക് ദൈവം അവകാശമായി കൊടുത്തതിലേക്ക് കയറാനായിട്ട് കഴിയത്തില്ല എന്നുള്ളത് ഇവർ പറയത്തില്ല. ദൈവം ദൈവത്തിന്റെ വാക്കിനെ പെർഫോം ചെയ്യാൻ ശക്തനാണെന്നും ദൈവം നിങ്ങളെ വിളിച്ചൊരു കാര്യം ദൈവത്തിൽ ഫുൾഫിൽ ചെയ്യാൻ ശക്തിയുണ്ട് എന്നും വിശ്വസിക്കാതെ നിങ്ങളുടെ തന്നെ സെൽഫ് ഇമ്പോസ്ഡ് ആയിട്ടുള്ള പോവർട്ടിയിൽ ജീവിക്കുമ്പോൾ, ആത്മീയ ദാരിദ്ര്യത്തിൽ കടന്ന് കറങ്ങുമ്പോഴും ഇവർ പറയുന്നതിന്റെ കാരണം ഇവർ വേറെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ഇവരാണ് നീയാണ് ഞങ്ങളെ ഈ വല്ലാത്ത ദേശത്ത് കൊണ്ടുവന്നത്. 40 വർഷത്തിന് ശേഷവും ക്രിസ്തീയ ജീവിതം ഇവർക്ക് വല്ലാത്ത സ്ഥലമാണ്. അവിടെയാണ് മോശ ഒരു തെറ്റ് ചെയ്യുന്നത്. അതിന്റെ 10-ാമത്തെ വാക്യം നമ്മൾ പലപ്പോഴും ചിന്തിച്ചിട്ടുള്ളൂ, വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വായിക്കുന്നേ ഉള്ളൂ. അവിടെ എന്താണ് ദൈവം പറഞ്ഞിരിക്കുന്നത്? അതിന്റെ 7-ാമത്തെ വാക്യത്തിൽ പറയാണ്, ഇവിടെ പറഞ്ഞിരിക്കുകയാണ് ദൈവത്തിന്റെ കൽപ്പന വളരെ ക്ലിയറാണ്. അവിടെ പറഞ്ഞിരിക്കുകയാണ്, നീയും സഹോദരനായ അഹരോനും സഭയെ വിളിച്ചുകൂടി അവർ കാണെ പാറയോട് കൽപ്പിക്കുക. ഇംഗ്ലീഷിൽ ആ കൽപ്പിക്കുക എന്നല്ല, സ്പീക്ക് ടു ദ റോക്ക് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പാറയോട് പറയുക, അല്ലെങ്കിൽ പാറയോട് ആവശ്യപ്പെടുക, അത്രയേ ഉള്ളൂ. മോശ എന്താണ് ചെയ്തത്? മോശ പറഞ്ഞതുപോലെ ആദ്യത്തെ കാര്യം ചെയ്തു. മോശ യഹോവ പറഞ്ഞതുപോലെ തന്നെ വടിയെടുത്തു. എന്നിട്ട് എന്താണ് പറഞ്ഞത്? ലിസൺ യു റിബൽസ്, ഷാൽ വി ബ്രിങ് ഫോർത്ത് വാട്ടർ ഫോർ യു ഔട്ട് ഓഫ് ദിസ് റോക്ക്? ഇതാണ് ചോദിക്കുന്നത്. ഈ റിബല്യൻ ആൾക്കാരുടെ അടുത്ത് മോശം ചോദിക്കുകയാണ്, ഞങ്ങൾ ഈ വെള്ളം പുറപ്പെടുവിക്കണോ എന്നാണ് ചോദിക്കുന്നത്. ഈ പാറ ക്രിസ്തുവിന്റെ നിഴലാണ് എന്ന് നമ്മൾ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ പൗലോസ് പറയുന്നുണ്ട്. ഇതേ കാര്യം തന്നെ 17-ാമത്തെ അധ്യായത്തിൽ പാറയെടുത്ത് അടിക്കാൻ ദൈവം കൽപ്പിക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ എന്താണ് പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അടുത്ത വാക്യം പറഞ്ഞിരിക്കുകയാണ്, മോശ കൈ ഉയർത്തി വടികൊണ്ട് പാറയെ 2 പ്രാവശ്യം അടിച്ചു. അതിന്റെ അടുത്ത വാക്യം 12-ാമത്തെ വാക്യത്തിൽ ദൈവം അതിനുള്ള ഇവരുടെ കാരണം പറയുന്നുണ്ട്. 12-ാമത്തെ വാക്യം ഇവിടെ പറഞ്ഞിരിക്കുക, എന്തുകൊണ്ടാണ് അവർ കിടക്കായിരുന്നത്? അവിടെ പറഞ്ഞിരിക്കുകയാണ്, നിങ്ങൾ ബിക്കോസ് യു ഹാവ് നോട്ട് ബിലീവ്ഡ് മീ, ദൈവത്തെ വിശ്വസിക്കാതിരുന്നുണ്ട്. വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് അതിന്റെ അതേ അധ്യായത്തിന്റെ തന്നെ 24-ാമത്തെ വാക്യം. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഇംഗ്ലീഷ് ഇങ്ങനെയാണ്, ബിക്കോസ് യു ഹാവ് റിബൽഡ് അഗൈൻസ്റ്റ് മൈ കമാൻഡ്. അന്നേരം മോശ കനാനിൽ കയറക്കാൻ ഞാൻ രണ്ട് കാരണം അവിടെ പറയാണ്. എന്താണ്? മോശ അവിശ്വസിച്ചു, മോശ ദൈവത്തോട് റിബല്യ ചെയ്തു എന്ന് തന്നെയാണ് പറയുന്നത്. സംഖ്യാപുസ്തകത്തിൽ തന്നെ മുമ്പോട്ട് പോകുമ്പോൾ അതിന്റെ 27-ാമത്തെ അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം, ഇവിടെ അഹരോൻ എന്തുകൊണ്ട് അവിടെ കടന്നില്ല എന്നുള്ളതിന്റെ കാര്യം പറയാണ്. കലഹത ജനത്തിങ്കിൽ നിങ്ങൾ എന്റെ കൽപ്പന മറച്ചുകൊണ്ട് റിബല് ചെയ്തുകൊണ്ട്. സംഖ്യാപുസ്തകം 27-ാമത്തെ അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം. അവിടെ ഇംഗ്ലീഷ് എന്താണെന്ന് അറിയാമോ അവിടെ പറഞ്ഞിരിക്കുന്നത്? ഏതാണ്? യു റിബൽഡ് എഗൻസ്റ്റ് മൈ കമാൻഡ്മെന്റ്. ഇത്രയിടത്ത് വളരെ ക്ലിയറായിട്ട് എന്തുകൊണ്ടാണ് മോശ അകത്ത് കടക്കാതിരുന്നത് എന്നുള്ളത് എഴുതിയിട്ടുണ്ട്. എന്താണ് മൂന്ന് കാര്യത്തിൽ എഴുതിയിരിക്കുന്നത്? എന്തൊക്കെയാണ് എഴുതിയിരിക്കുന്നത്? അവിടെ പറയുകയാണ് യു ഹാവ് റിബൽഡ്. വേറൊരിടത്തുകൂടി ഒരിടത്തുകൂടി പറയുന്നുണ്ട് ഈ കാര്യം തന്നെ. അവിടെ പറഞ്ഞിരിക്കുന്നത് നീ എന്റെ എന്നെ യാ അതിന്റെ 27-ാമത്തെ അധ്യായത്തിലാണ് നമ്മളിത് വായിച്ചത്. സംഖ്യാപുസ്തകത്തിൽ തന്നെ ഓക്കെ വേറൊരിടത്ത് പറയുന്നുണ്ട് നീ എന്നെ വീണ്ടും വിശ്വസിക്കാതിരുന്നത് ഉണ്ട് എന്ന് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോശ കനാനിൽ കടക്കാതിരുന്നതിന്റെയും കാരണം ഒരേ സ്പിരിച്വൽ പ്രിൻസിപ്പിൾ വയലേറ്റ് ചെയ്തു എന്നുള്ളത് കാര്യം കൊണ്ടാണ്. ഞാൻ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഏതൊരു വ്യക്തിക്കാണെങ്കിലും ദൈവം വെച്ചിരിക്കുന്ന സ്പിരിച്വൽ പ്രിൻസിപ്പിൾ എന്നുള്ളത് ഒരേ കാര്യമാണ്. എന്താണെന്ന് അറിയാമോ? ദൈവത്തെ വിശ്വസിക്കുക, കർത്താവിനെ റിബല് ചെയ്യാതിരിക്കുക. ഈ ഒരു സ്പിരിച്വൽ പ്രിൻസിപ്പിൾ വയലേറ്റ് ചെയ്യുന്ന ഒരൊറ്റ വ്യക്തിക്കും ദൈവം പറഞ്ഞിരിക്കുന്ന ആത്മീയ സ്വസ്ഥതയിൽ കടക്കാൻ കഴിയുകയില്ല എന്ന് ദൈവവചനം വളരെ വളരെ വ്യക്തമായിട്ട് ദൈവം പറഞ്ഞിരിക്കുന്നു. നമുക്ക് യോശുവയുടെ പുസ്തകത്തിലേക്ക് പറഞ്ഞപ്പോ ആവർത്തന പുസ്തകം അതിന്റെ 32:51 വാക്യമാണ് പറഞ്ഞത്. ആവർത്തന പുസ്തകം 32 അമ്പതും 51 വാക്യങ്ങൾ ഒരിക്കൽ കൂടി ആ കാര്യം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. വായിച്ചോ. ഇവിടെ പറയാണ്, നിന്റെ സഹോദരനായ അഹരോൻ ഹോർ പർവ്വതത്തിൽ വെച്ച് മരിച്ച് തന്റെ ജനത്തോട് ചേർന്നതുപോലെ നീ കയറുന്ന പർവ്വതത്തിൽ നീയും മരിച്ച് നിന്റെ ജനത്തോട് ചേരും. അടുത്ത വാക്യം അവിടെ പറയുകയാണ്, അതെങ്കിലും കൃഷ്ണൻ 51 വാക്യം, ബിക്കോസ് യു ഹാവ് ബ്രോക്ക് ദ ഫെയ്ത്ത്. എത്ര ക്ലിയർ ആണ്! മൂന്നിടത്ത് വളരെ വ്യക്തമായിട്ട് ആർക്കും സംശയമില്ലാത്ത വിധം മോശ എന്തുകൊണ്ട് കനാനിൽ കയറിയില്ല എന്നുള്ളത് ദൈവം വളരെ വ്യക്തമായിട്ട് പറയണം. ഇറ്റ് ഇസ് റിബല്യൻ, ഇറ്റ് ഇസ് അൺബിലീഫ്. ഒരൊറ്റ കാര്യമേ ഉള്ളൂ. അത് ഞാൻ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ, മോശ നേതാവാണ് എന്നതുകൊണ്ട്, മോശയുടെ പെർഫോമൻസ് കൊണ്ട് ദൈവം മോശയെ കയറ്റിയില്ല. ഇസ്രായേൽ മക്കളുടെ അതേ അവിശ്വാസമാണ് മോശയും കാണിച്ചത്. അതുകൊണ്ട് തന്നെയാണ് മോശയെടുത്ത് പറഞ്ഞിരിക്കുന്നത്, എന്റെ ദാസനായ മോശ മരിച്ചു, ആകയാൽ നീയും ഈ ജനത്തെയൊക്കെയും പുറപ്പെടുവിച്ച് ഇസ്രായേൽ മക്കൾ ദേശത്തേക്ക് കടന്നുപോയി. പക്ഷേ നമ്മൾ ആവർത്തന പുസ്തകത്തിലേക്ക്, ജോഷുവയുടെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ പിക്ചർ നേരെ തിരിയുകയാണ്. ജോഷുവയുടെ പുസ്തകത്തിൽ യഥാർത്ഥത്തിൽ ഒരു വ്യക്തി യഥാർത്ഥത്തിൽ എങ്ങനെയാണ് കർത്താവുള്ള വിശ്വാസത്തിൽ കൂടി ഈ ദേശത്തെ കൈവശമാക്കുന്നത് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുകയാണ്. മുമ്പോട്ട് പോകുമ്പോൾ ഇതിന്റെ 17 വാക്യം, 2:1 വാക്യം, ഇവിടെ 40 ശേഷം ഇതേ കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്യുകയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കാദേശിന് മുമ്പ് മോശ ചെയ്ത, കാദേശ് ബർണയിൽ വെച്ചിട്ട് മോശ ചെയ്ത അതേ കാര്യം ജോഷുവ 40 ശേഷം റിപ്പീറ്റ് ചെയ്യാണ്. മോശ എത്ര പേരെയാണ് അയച്ചത്? മോശ അയച്ചത് 12 അതിൽ 10 എന്ത് പറഞ്ഞു എന്നാണ് പറഞ്ഞിരിക്കുന്നത്? ദുർവർത്തമാനം പറഞ്ഞു എന്നാണ് പറഞ്ഞത്. 2 മാത്രമേ യഥാർത്ഥത്തിൽ കർത്താവിന് വിശ്വസിച്ചുള്ളൂ. അതിലെ ഒരു വ്യക്തിയാണ് വീണ്ടും ആളെ അയക്കുന്നത്. അന്നേരം ഇപ്രാവശ്യം എത്ര പേരെയാണ് ജോഷുവ അയക്കുന്നത്? 2 അയക്കുന്നത്. ആ 2 അയച്ചിട്ട് അവർ വന്ന് പറയുന്ന ദേശകാര്യമാണ് അതിന്റെ 9 വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതിൽ രാഹാവ് പറയുന്നതാണ് താഴേക്ക് വരുമ്പോൾ. അതെ, വായിച്ചോ. ഇവിടെ പറയുകയാണെങ്കിൽ രാഹാബ് എന്നൊരു വേശ്യ കനാനിലെ സ്ത്രീ പറയുന്ന വാക്കാണ്. എന്താണെന്നറിയാമോ? ആ സ്ത്രീ പറയുന്ന വാക്ക് ശ്രദ്ധിച്ചു വെക്കണം. അതിന്റെ 9 വാക്യം പറയാണ്, യഹോവ ഈ ദേശം നിങ്ങൾക്ക് തന്നിരിക്കുന്നു. ഒരു അവിശ്വാസിയായ സ്ത്രീക്ക് മനസ്സിലായി ദൈവം ഈ ദേശം ഇവർക്ക് കൊടുത്തതാണ്. എബ്രായലേഖനത്തിൽ അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്, റാഹാബ് എന്ന വേശ്യ വിശ്വാസത്താൽ മുമ്പോട്ട് പോയതുകൊണ്ട് അവിശ്വാസികളോട് കൂടെ നശിക്കാതിരുന്നു. എന്നാൽ ഈ വാഗ്ദത്തം കിട്ടിയ ആൾക്കാരത് വിശ്വസിക്കാതിരുന്നപ്പോൾ, ഈ വാഗ്ദത്തം പോലും കിട്ടാതിരുന്ന റാഹാബ് എന്ന വേശ്യയ്ക്ക് മനസ്സിലായി ദൈവം കൊടുത്തിരിക്കുന്ന കാര്യമാണിതെന്നുള്ളത്. എന്നിട്ട് പറയാണ്, നിങ്ങൾ അവിടെ നിന്ന് പുറപ്പെട്ടപ്പോൾ തന്നെ ഞങ്ങളുടെ ഈ ദേശത്തിലെ നിവാസികളെല്ലാം നിങ്ങൾ നിന്നിട്ട് മുരുകിപ്പോയി. നിങ്ങൾ അവിടെ മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ട വരുമ്പോൾ യഹോവ നിങ്ങൾക്ക് വേണ്ടി ചെങ്കടലെ വെള്ളം വറ്റിച്ചതും യോർദാനക്കരെ വെച്ച് നിങ്ങൾ നിർഗുമൂലമാക്കിയ സീഹോനോഗ് എന്ന രണ്ട് അമോര്യ രാജാക്കന്മാരോട് ചെയ്തതും ഞങ്ങൾ കേട്ടു. കേട്ടപ്പോൾ തന്നെ ഞങ്ങളുടെ ധൈര്യമൊരുകി, നിങ്ങളുടെ നിമിത്തം എല്ലാവരുടെയും ധൈര്യം കിട്ടുപോയി. എന്നിട്ട് ഇവരെന്താണ്, ഇതേ ആൾക്കാരെ പറ്റിയിട്ടാണ് യോശുവയും കാലേബും ഒഴിച്ചിട്ടുള്ള 10 ദുർവർത്തമാനം പറഞ്ഞത്. ഈ ദൈവത്തിന്റെ മുമ്പിൽ ഉരുകിപ്പോയ, ദൈവത്തിന്റെ മുമ്പിൽ ശക്തി കെട്ടുപോയ, ഓൾറെഡി പരാജയപ്പെട്ട ഒരു ശത്രുവിന്റെ മുമ്പിലാണ് ഇവർ പോയിട്ട് ദൈവത്തെ വിശ്വസിക്കായിരുന്നു. മുമ്പോട്ട് പോകുമ്പോൾ അതിന്റെ 3 1-2 വാക്യങ്ങൾ, അതിന്റെ 7 വാക്യം, അതിന്റെ 10 വാക്യം, ഇവിടെ പറഞ്ഞിരിക്കുകയാണ് മോശ യോശുവ പറയുകയാണ്, ജീവനുള്ള ദൈവം നിങ്ങളുടെ ഇടയിലുണ്ട്, അവൻ നിങ്ങളുടെ മുമ്പിൽ നിന്ന് കനാന്യർ, ഹിത്യർ, ഹിവ്യർ, പെലിസ്യർ, ഗിർഗസ്യർ, അമോര്യർ, എബൂസ്യർ എന്നിവരെ നീക്കിക്കളയും എന്ന് ഇതിനാൽ അറിയും. ഈ ജോഷുവയ്ക്ക് ഇത്രയും ധൈര്യം വരാനായിട്ടുള്ള കാരണം യഥാർത്ഥത്തിൽ എന്താണ്? മുമ്പോട്ട് പോകുമ്പോൾ അവര് ഈ ഇത് ഉറ്റുനോക്കാൻ വന്ന ആൾക്കാര് തിരിച്ചു വന്നിട്ട് ഇവരടുത്ത് പറയുന്ന ഒരു റിപ്പോർട്ടുണ്ട്. ആ റിപ്പോർട്ട് കേട്ടിട്ടാണ് ഇവർക്ക് ഇത്രയും ധൈര്യം ഉണ്ടാകുന്നത്. അതിന്റെ രണ്ടാമത്തെ അധ്യായത്തിന്റെ 23-24 വാക്യങ്ങൾ ഇവിടെ പറയാണ്. അവരുടെ ഈ രണ്ടു പേരുടെ റിപ്പോർട്ട് എന്തായിരുന്നു? അവിടെ പറഞ്ഞിരിക്കുകയാണ്, യഹോവ ദേശമൊക്കെയും നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു നിശ്ചയം. ഇതാണ് അവർ പറഞ്ഞ റിപ്പോർട്ട്. ഇതേ റിപ്പോർട്ട് നമ്മൾ സംഖ്യാപുസ്തകം അതിന്റെ 14-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ അവർ കൊണ്ടുവന്ന റിപ്പോർട്ടുകൂടെ നമ്മളൊന്ന് വായിച്ചു നോക്കാം. സംഖ്യാപുസ്തകം അതിന്റെ 13-ാമത്തെ അധ്യായത്തിന് 32-ാമത്തെ വാക്യം. ഇത് ഇതേ കാര്യം ഇവര് പറഞ്ഞ ഈ ദുർവർത്തമാനം നിമിത്തം ബാക്കിയുള്ളവരുടെ ഹൃദയം ഉരുകിയെങ്കിൽ ഈ രണ്ടുപേര് കൊണ്ടുവന്ന യഥാർത്ഥത്തിൽ ദൈവത്തെ വിശ്വസിച്ചുകൊണ്ട് പറഞ്ഞ വാക്കിന്റെ ശക്തിയും കൂടി കാരണമാണ് ഇവർ മുമ്പോട്ട് പോയത്. ഞാൻ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ പറയുന്ന അവിശ്വാസത്തിന്റെ വാക്കുകൾ, നമ്മൾ പറയുന്ന സാക്ഷ്യങ്ങൾ, ഈ ദൈവത്തെ മുമ്പിൽ കാണാതെ റിയലായിട്ട് പറയുന്ന കാര്യങ്ങൾ എത്ര പേരെ അഫക്ട് ചെയ്യുമെന്ന് നമുക്കറിയാം. ഈ ഒരു ജനത്തെ മുഴുവൻ നശിപ്പിച്ചു കളയാൻ തക്കവണ്ണമുള്ള അവിശ്വാസത്തിന്റെ വാക്കുകളാണ് ആദ്യം വന്ന 10 പേര് പറഞ്ഞതെങ്കിൽ, ഇവിടെ രണ്ടാമത് പറഞ്ഞ രണ്ടുപേര് വന്നിട്ട് പറയുകയാണ്, ഈ യഹോവ ഈ ദേശമൊക്കെയും നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു നിശ്ചയം, ദേശത്തിലെ നിവാസികൾ എല്ലാവരും നമ്മുടെ നിമിത്തം ഉരുകിപ്പോകുന്നു എന്നവർ യോശുവയോട് പറഞ്ഞു. അനന്തരം ദെൻ ജോഷുവ റോസർ അവിടുന്ന് ബേർലി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. യോശുവ എഴുന്നേറ്റിട്ട് പറയാണ്, ദൈവം നമ്മുടെ കൂടെയുണ്ട്. യോശുവ പറയുന്ന ഒരു വാക്യമാണ് അതിന്റെ 10-ാമത്തെ വാക്യം. യോശുവ പറഞ്ഞാൽ, ജീവനുള്ള ദൈവം നിങ്ങളുടെ ഇടയിലുണ്ട്. അവൻ നിങ്ങളുടെ ഇടയിൽ നിന്ന് കനാന്യർ, ഹിത്യർ, ഹിവ്യർ, പെരിസ്യർ, ഗർഗസ്യർ, അമോര്യർ, യെബൂസ്യർ എന്നിവരെ നീക്കിക്കളയും എന്ന് നിങ്ങൾ ഇതിനാൽ അറിയും. യോശുവ പറയുന്നൊരു കാര്യമുണ്ട്, ദ ലിവിംഗ് ഗോഡ് ഈസ് ഇൻ യുവർ മിഡ്സ്റ്റ്. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, നമ്മുടെ ജീവിതത്തിലെ റിയൽ പ്രശ്നം എന്താണെന്ന് അറിയാമോ? ഒരു ജീവനുള്ള ദൈവം നമ്മളുടെ കൂടെയുണ്ട് എന്ന് പലർക്കും ബോധ്യമില്ല. നമ്മൾ റിയൽ പ്രോബ്ലങ്ങൾ നടക്കുക, ഒരു ജീവനുള്ള ദൈവം നമ്മുടെ കൂടെയുണ്ട് എന്നുള്ളത് നമുക്ക് പലർക്കും അറിയത്തില്ല. നമ്മുടെ ദൈവം ജീവനുള്ള ദൈവമാണോ മരിച്ച ദൈവമാണോ? നമ്മളൊരു ജീവനുള്ള ദൈവത്തെയാണോ വിശ്വസിക്കുന്നത്? മരിച്ച വെറും ഒരു കല്ലിനെയോ മണ്ണിനെയാണോ വിശ്വസിക്കുന്നത്? നമുക്ക് എങ്ങനെ അറിയാൻ കഴിയും? നാം ചിന്തിച്ചു നോക്കിയാൽ മതി. ഈ ജീവനുള്ള ദൈവം നമ്മുടെ ഡെയിലി ലൈഫിൽ ഏതൊക്കെ കാര്യങ്ങളെ നിയന്ത്രിക്കുമെന്ന് നോക്കിയാൽ മതി. ഫോർ എക്സാമ്പിൾ, ഒരു ദൈവം ഇല്ലായിരുന്നുവെങ്കിലും, ഒരു ദൈവം ഇല്ലാന്ന് വെച്ചോളൂ, അല്ലെങ്കിൽ നമ്മുടെ ദൈവം മരിച്ചു എന്ന് സങ്കല്പിക്കുക, നിങ്ങളുടെ ആഴ്ചയിലെ എല്ലാ ദിവസത്തെ കാര്യങ്ങളിലും നിങ്ങളുടെ ഡിസിഷൻസിൽ എന്തെങ്കിലും വ്യത്യാസം വരുമോ? പലരും നമ്മുടെ പ്രാർത്ഥനയൊക്കെ ഈ രീതിയിൽ മുമ്പോട്ട് പോയേക്കാം. പക്ഷെ ദൈവം, ജീവനുള്ള ദൈവം നമ്മുടെ മധ്യത്തിലുണ്ട് എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവ് ജീവനുള്ള ദൈവം നിങ്ങളുടെ കാര്യങ്ങളിലെ എല്ലാ കാര്യങ്ങളിലും ഇടപെടുമെന്നുള്ളതാണ്. ഈ മരുഭൂമിയിൽ ഇവരെങ്ങനെയാണ് ജീവിച്ചത്? മരുഭൂമിയിലാണ് ഇവർ ജീവനുള്ള ദൈവത്തെ അവർ മറന്നു കളഞ്ഞത്. നമ്മൾ പുറപ്പാട് പുസ്തകം, ആവർത്തന പുസ്തകത്തിന്റെ അതിന്റെ 12-ാമത്തെ അധ്യായം. 12-ാമത്തെ അധ്യായത്തിൽ കനാനിൽ ചെന്നാൽ എങ്ങനെ ജീവിക്കണം എന്നുള്ളത് മോശ ഇവരത്ത് പറഞ്ഞു കൊടുക്കുകയാണ്. ആവർത്തന പുസ്തകം അതിന്റെ 12-ാമത്തെ അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം. 2-ാമത്തെ വാക്യം പറയുന്നത്, നിങ്ങൾ ദേശം കൈവശമാക്കുവാൻ പോകുന്ന ജാതികൾ എന്നൊരു താഴേക്ക് വരുമ്പോൾ അവർ അന്യജാതികളാണ്, അന്യ ദൈവങ്ങളെ ആരാധിക്കുന്നവരാണ് എന്ന് പറഞ്ഞിട്ട് പറയുമ്പോൾ പറയാണ്. 7-ാമത്തെ വാക്യം ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, ഇവർ 40 വർഷം ഇവർ ജീവിച്ചത് ഒരു ജീവനുള്ള ദൈവം ഇവരുടെ ഇടയിൽ ഉണ്ട് എന്നുള്ളത് മറന്നുകൊണ്ടാണ് ഇവർ ജീവിച്ചത്. ഒരു ജീവനുള്ള ദൈവം ഇവരുടെ ഇടയിൽ ഇല്ല എന്ന് വിശ്വസിച്ചുകൊണ്ട് ഇവർ ജീവിക്കുമ്പോൾ ഇവരെന്താ ചെയ്യുന്നത്? അവിടെ പറഞ്ഞിരിക്കുകയാണ്, ഈ നാം ഇന്ന് ഇവിടെ ഓരോരുത്തർ താൻ താന് ബോധിച്ച പ്രകാരം ഒക്കെയും ചെയ്യുന്നത് പോലെ അവിടെ നിങ്ങൾ ചെയ്യരുത്. യു ഷാൽ നോട്ട് ഡു ഓൾ വാട്ട് യു ആർ ഡൂയിങ് ഹിയർ ടുഡേ. എവ്രി മാൻ ഡൂയിങ് വാട്ട് എവർ ഈസ് റൈറ്റ് ഇൻ ഹിസ് ഓൺ ഐസ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യം നിങ്ങൾക്ക് ചെയ്ത് നിങ്ങൾ ജീവിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ വിളിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട്, ഒരു ജീവനുള്ള ദൈവം നിങ്ങളുടെ മധ്യത്തിൽ ഇല്ല എന്നുള്ളതാണ്. നിങ്ങളുടെ ഡെയിലി ആക്ടിവിറ്റീസിൽ ദൈവം ഇടപെടുന്നില്ല എങ്കിൽ, നിങ്ങൾ വിളിച്ചു പറയുന്ന ഒരൊറ്റ കാര്യമേ ഉള്ളൂ, ജീവനുള്ള ഒരു ദൈവത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നില്ല. നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കാം, നിങ്ങൾക്കൊരു പ്രശ്നം വരുമ്പോൾ ദൈവത്തിന്റെ സന്നിധിയിൽ പോകുന്നുണ്ടായിരിക്കാം. ഇതെല്ലാ ജാതികളും ചെയ്യുന്നതാണ്, എല്ലാ കല്ലിനെയും മണ്ണിനെയും ആരാധിക്കുന്നവരും ചെയ്യുന്നതാണ്. എന്നാൽ ജീവനുള്ള ദൈവത്തെ ആരാധിക്കുന്നവരുടെ യഥാർത്ഥ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ ജീവനുള്ള ദൈവം എല്ലാ കാര്യങ്ങളും അവരുടെ ജീവിതത്തിൽ ഇടപെടും. നിങ്ങൾക്ക് ബോധിച്ചതുപോലെ ജീവിക്കാൻ, നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്ന പോലെ ജീവിക്കാൻ നിങ്ങൾക്ക് കഴിയത്തില്ല. ഇംഗ്ലീഷിൽ അതങ്ങനെയാണ് ഇരിക്കുന്നത്, വാട്ട് എവർ ഈസ് റൈറ്റ് ഇൻ യുവർ ഐസ്. നിങ്ങൾക്ക് ശരി എന്ന് തോന്നുന്ന കാര്യം ചെയ്യാൻ നിങ്ങൾക്ക് കഴിയത്തില്ല. കാരണം എന്താണെന്ന് അറിയാമോ? ഒരു ജീവനുള്ള ദൈവം നിങ്ങളുടെ പക്ഷത്തിലുണ്ട്. ആ ജീവനുള്ള ദൈവം നിങ്ങളുടെ അടുത്ത് പറയും, ഇത് ശരിയല്ല. നിങ്ങൾക്കിത് ശരിയാണ് എന്ന് തോന്നുന്നു, പക്ഷേ ഇത് യഥാർത്ഥത്തിൽ ശരിയല്ല എന്ന് പറയും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ ജീവനുള്ള ഒരു ദൈവത്തെ ആരാധിക്കുന്നവരാണെങ്കിൽ ആ ദൈവത്തിന്റെ വാക്ക് കേൾക്കും. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ സ്വയം ചിന്തിച്ചു നോക്കിയാൽ മതി. നിങ്ങൾ എടുത്തിരിക്കുന്ന കഴിഞ്ഞ നാളുകളിലെ ഡിസിഷൻസ് എടുത്തിട്ട് അത് ആരാണ് ആ ഡിസിഷൻസ് എടുക്കാൻ നിങ്ങളെ അലോ ചെയ്തത് എന്ന് നിങ്ങൾ ചോദിച്ചാൽ മതി. നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ ഡിസിഷൻസിലും ജീവനുള്ള ദൈവം നിങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് ബോധിച്ചതുപോലെ നടക്കുന്നതാണ്. അങ്ങനെയാണ് അവർ മരുഭൂമിയിൽ ജീവിച്ചത്. പക്ഷേ 40 വർഷത്തിന് ശേഷം മോശ വിവരത്ത് പറയാണ്, യോശുവ പറഞ്ഞു തന്നാൽ ജീവനുള്ള ദൈവം നിങ്ങളുടെ മധ്യത്തിലുണ്ട്, അവൻ നിങ്ങളുടെ മുമ്പിൽ നിന്ന് കനാന്യർ, ഹിത്യർ, അമോര്യർ, യെബൂസ്യർ എന്നിവരെ നീക്കിക്കളയുമെന്ന് നിങ്ങൾ ഇതിനാലറിയും. ഇതാ സർവ്വഭൂമിക്ക് നാഥനായവന്റെ നിയമപട്ടകം നിങ്ങൾക്ക് മുമ്പായി കടക്കുന്നു. താഴേക്ക് വരുമ്പോഴേക്കും ഇവർ കനാനിലേക്ക് കടക്കുന്ന ആ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അതിന്റെ 4-ാമത്തെ അധ്യായത്തിന്റെ 21 മുതലുള്ള വാക്യങ്ങൾ, 20-21 വാക്യങ്ങൾ. ഇവിടെ അവരവിടുന്ന് പുറപ്പെട്ടു വന്ന അതേ കാര്യങ്ങൾ വീണ്ടും ഇവരത് എന്റർ ചെയ്യാൻ നേരത്തെ റിപ്പീറ്റ് ചെയ്യാണ്. ഇവിടെ പറയണത് എങ്ങനെയാണ്, യഹോ ഭൂമിയിലെ സകല ജാതികളും യഹോവയുടെ കൈ ശക്തിയുള്ളത് എന്ന് അറിഞ്ഞ് നിങ്ങളുടെ ദൈവമായ യഹോവയെ എന്നും എന്നേക്കും മഹത്വപ്പെടുത്തേണ്ടത്. എങ്ങനെയാണ് ഇവർ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു പോകുന്നത്? പുറപ്പാട് പുസ്തകത്തിന്റെ 13-ാമത്തെ അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം അവിടെ പറയാണ് എങ്ങനെയാണ് മിസ്രൈമിൽ നിന്ന് ദൈവം അവരെ പുറപ്പെടുവിച്ചത്. യഹോവ ബലമുള്ള കൈകൊണ്ട് അവരെ പുറപ്പെടുവിച്ചു. അതിന്റെ 9-ാമത്തെ വാക്യം, 14-ാമത്തെ വാക്യം, 16-ാമത്തെ വാക്യം, 13-ാമത്തെ അധ്യായം എന്തിനെ പറ്റിയാണ് പറയുന്നത് അറിയാമോ? അവിടെ പറഞ്ഞിരിക്കുകയാണ്, 5-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, എന്നാൽ കനാന്യർ, ഹിത്യർ, അമോര്യർ, ഹിവ്യർ, എബൂസ്യർ എന്നിവരുടെ ദേശത്ത് യഹോവ നിനക്ക് തരുമെന്ന് നിന്റെ പിതാക്കന്മാരോട് സത്യം ചെയ്തതും തേനും പാലും ഒഴുകുന്നതുമായ ഈ ദേശത്ത് നിന്നെ കൊണ്ടുചെന്ന ശേഷം നീ ഇതൊക്കെ ആചരിക്കുമ്പോൾ അവരത് പറയണം, യഹോവ ബലമുള്ള കൈകൊണ്ടാണ് എന്നെ അവിടെ ഒന്ന് പുറപ്പെടുവിച്ചത്. യഹോവയുടെ ബലമുള്ള കൈകൊണ്ടാണ് ദൈവം അവിടെ നിന്ന് പുറപ്പെടുവിച്ചത്. ഇതേ കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്താണെന്ന് അറിയാമോ? അവിടെ പറയാണ് യഹോവയുടെ കൈ ശക്തിയുള്ളത് എന്നറിഞ്ഞ് നിങ്ങളുടെ ദൈവമായ യഹോവയെ എന്നേക്കും ഭയപ്പെടേണ്ടതിന് ഞങ്ങളെ ഇക്കരെ കടത്തുവാൻ തക്കവണ്ണം ഞങ്ങളുടെ ദൈവമായ യഹോവ ഞങ്ങളുടെ മുമ്പിൽ ചെങ്കടൽ വറ്റിച്ച് കളഞ്ഞതുപോലെ നിങ്ങൾ ഇക്കരെ കടക്കുവാൻ തക്കവണ്ണം നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളുടെ മുമ്പിൽ വെച്ച് യോർദാനെ വെള്ളം വറ്റിച്ചു. ഞാൻ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദൈവം പുറപ്പെടുവിച്ച അതേ ശക്തിയിൽ തന്നെ ദൈവത്തിന് ഇവരെ അകത്തു കയറ്റാൻ കഴിയും എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് കൊലോസ്യരിൽ നമ്മൾ വായിച്ചത്, ദൈവം പറഞ്ഞു, ദൈവം അത് പെർഫോം ചെയ്യും. ഇവരെന്താണ് വിശ്വസിച്ചത്? ഇവർ അവിടുന്ന് പുറപ്പെടുന്ന കാര്യം വിശ്വസിച്ചു, ഇവരകത്ത് കടക്കുന്ന കാര്യം വിശ്വസിച്ചില്ല. ഇവരെ പുറപ്പെടുവിച്ച അതേ ശക്തിയിൽ തന്നെ ദൈവത്തിന് ഇവരെ അകത്ത് കടത്താമെന്ന് ദൈവം ഇവർ വിശ്വസിച്ചില്ല. അതുകൊണ്ട് തന്നെ ഇവർ മരുഭൂമിയിൽ മരിച്ചു വീണു. ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, അവിടെ കനാനിൽ ചെല്ലുമ്പോൾ ഇസ്രായേൽ മക്കളോട് പറഞ്ഞാൽ ഈ കല്ല് എന്ത് എന്ന്. അവിടെ കല്ല് എടുത്ത് ഈ ജോർദാനിലേക്ക് കടക്കുന്ന ആ 12 കല്ലെടുത്തിട്ട് മോശ മാറ്റിവെക്കുകയാണ്. അപ്പോൾ പറയാണ്, ഈ കല്ല് എന്ത് എന്ന് വരുംകാലത്ത് നിങ്ങളുടെ പിതാക്കന്മാരോട് ചോദിച്ചാൽ ഇസ്രായേൽ ഉണങ്ങിയ നിലത്തുകൂടി ഈ ജോർദാനിക്കര കടന്നു എന്ന് നിങ്ങളുടെ മക്കളോട് നിങ്ങൾ പറയണം. ഞാൻ പറഞ്ഞതിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതേ കാര്യം തന്നെ ഇവിടെ പറഞ്ഞു. 13-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞു, എന്നാൽ ഇത് എന്ത് എന്ന് നിന്റെ മകൻ നിങ്ങളോട് ചോദിച്ചാൽ യഹോവയുടെ ബലമുള്ള കൈകൊണ്ട് അടിമ വീടായ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിച്ചു എന്ന് പറയണം. ഞാൻ പറഞ്ഞത്, നമ്മുടെ ജീവിതത്തിൽ യഥാർത്ഥത്തിൽ ദൈവം പറഞ്ഞിരിക്കുന്ന വാഗ്ദത്തങ്ങളിലേക്ക് നമ്മൾ കടന്നിട്ടില്ല എങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ കൈ യഥാർത്ഥത്തിൽ പ്രവർത്തിക്കുന്ന നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല എങ്കിൽ, നമുക്കൊരിക്കലും വേറൊരാളുടെ അടുത്ത് പറയാനായിട്ട് നമുക്കൊരു സാക്ഷ്യം കാണത്തില്ല. ഈവൻ നമ്മുടെ മക്കളുടെ അടുത്ത് പോലും പറയാനായിട്ട് കാണത്തില്ല. ഇവിടെ മരുഭൂമിയിൽ വെച്ചിട്ട് ഇവർക്ക് ഇതൊന്നും പറയാനായിട്ട് കഴിഞ്ഞില്ല. കാരണം ഇവരെ പുറപ്പെടുവിച്ചതിന്റെ യഥാർത്ഥത്തിലുള്ള ലക്ഷ്യത്തിലേക്ക് അവരെത്തിയില്ല. എന്നാൽ കനാലിലേക്ക് കയറുമ്പോൾ അവരത് പറയാണ്, കനാലിൽ കയറിയതിന് ശേഷം, ദൈവം നിങ്ങളെ വാഗ്ദത്തം ചെയ്ത ദേശത്ത് ചെന്നതിന് ശേഷം നിങ്ങളുടെ മക്കൾ നിങ്ങളോട് ചോദിക്കുകയാണ് ഇതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിക്കുമ്പോൾ അവരുടെ അടുത്ത് പറഞ്ഞു കൊടുക്കും. ഞാൻ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ കരം നമ്മൾ കാണാത്തതിന്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ അവിശ്വാസം കൊണ്ടാണ്. നമ്മുടെ അവിശ്വാസം കൊണ്ട് നമ്മൾ ഒരിക്കലും ദൈവം ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് എത്തുകയില്ല. നമ്മളുടെ ജീവിതത്തിൽ കൂടി ദൈവം പ്രവർത്തിച്ചു എന്ന് വേറൊരാളുടെ അടുത്ത് പറയാൻ പോലും നമുക്ക് ശക്തി കാണത്തില്ല. കാര്യം എന്താണെന്നറിയാമോ, ദൈവത്തിന്റെ ബലമുള്ള കരത്തിന്റെ ശക്തി അവർ അനുഭവിച്ചില്ല. അതുകൊണ്ട് തന്നെ നമ്മളുടെ മക്കളുടെ അടുത്തോ നമ്മുടെ വേറെ ഒരൊറ്റ വ്യക്തി, പലപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ടോ, നമുക്ക് എന്തുകൊണ്ടാണ് വേറൊരു വ്യക്തിയെടുത്ത് ദൈവത്തിന്റെ ബലമുള്ള കൈകൊണ്ട് നമ്മളെ വിടുവിക്കുമെന്ന് പറയാനായിട്ട് കഴിയാത്തത്? എന്തുകൊണ്ടാണ് പലർക്കും ശക്തിയില്ലാത്തത്? കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം ഇവരെ വിടുവിച്ചിട്ടില്ലാത്തതുകൊണ്ടല്ല, എന്നാൽ ദൈവത്തിന്റെ ബലമുള്ള കൈകൊണ്ട് ചെങ്കടൽ വിഭാഗിച്ച അതേപോലെ തന്നെ ജോർദാനും വിഭാഗിച്ച് അതേ വിശ്വാസത്താൽ തന്നെ ഇവരെ അകത്ത് കടത്തും എന്ന് ഇവർ വിശ്വസിച്ചിട്ടുമില്ല, അവരകത്ത് കടന്നിട്ടുമില്ല. അതുകൊണ്ട് തന്നെ മരുഭൂമിയിൽ തങ്ങൾക്ക് ബോധിച്ച രീതിയിൽ ജീവിക്കുന്ന വ്യക്തികൾ അവർക്കൊരിക്കലും വേറൊരു വ്യക്തികളുടെ അടുത്ത് ദൈവത്തിന്റെ ബലമുള്ള കരത്തിനെ പറ്റി പറയാനായിട്ട് കഴിയത്തില്ല. അതുകൊണ്ടാണ് ഇസ്രായേൽ മക്കളെടുത്ത് പറഞ്ഞത്, നിങ്ങൾ ആ സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞിട്ട് അവിടെ ചെന്നിട്ട് നിങ്ങൾ ഇതൊക്കെയും ചെയ്യുമ്പോൾ, ഇത് നിങ്ങൾ ഉത്സവം ആചരിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ മക്കളെടുത്ത് പറയണം. മുമ്പോട്ട് പോകുമ്പോഴേക്ക് അവിടെ ഒക്കെ പറയണം, അതിന്റെ അഞ്ചാമത്തെ അധ്യായത്തിന്റെ നാലാമത്തെ വാക്യം. അവിടെ കനാലിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ദൈവം ഇവരെ പരിശോധന ചെയ്യാണ്, രണ്ടാമത് പരിശോധന ചെയ്യാണ്. അഞ്ച് രണ്ടാമത്തെ വാക്യം, അക്കാലത്ത് യോശുവയോട് ദൈവം യഹോവ യോശുവയോട് ഞാൻ പറഞ്ഞതിന്റെ കാര്യം പറഞ്ഞു, ഇത് വീണ്ടും എല്ലാ കാര്യവും റിപ്പീറ്റ് ചെയ്യാണ് മോശ യോശുവ. കാര്യം എന്താണെന്ന് അറിയാമോ, ഇവരെല്ലാം പരിശോധനയേറ്റവരായിരുന്നു, ഇവരെല്ലാം ചെങ്കടൽ കടന്നവരായിരുന്നു, ഇവരെല്ലാവരും എല്ലാ കാര്യങ്ങളും അനുഭവിച്ചവരായിരുന്നു എങ്കിലും അവരെല്ലാവരും ദൈവത്തിന്റെ സ്വസ്ഥതയിലേക്ക് കടന്നില്ല. അവരെല്ലാവരും മരുഭൂമിയിൽ മരിച്ചു പോണപ്പോൾ അടുത്ത ഒരു ജനറേഷൻ മരുഭൂമിയിൽ എഴുന്നേറ്റ് കർത്താവ് പറഞ്ഞപോലെ വിശ്വാസത്താൽ അവർ ജോർദാൻ കടക്കാനായിട്ട് പോകുമ്പോൾ യോശുവ ഇവരെയും യഥാർത്ഥത്തിൽ പരിശോധന ചെയ്യുകയാണ്. അടുത്ത വാക്കിൽ പറയണം, ഇസ്രായേലിൽ നിന്ന് പുറപ്പെട്ട യോദ്ധാക്കളൊക്കെയും യഹോവയുടെ വാക്ക് അനുസരിക്കായകൊണ്ട് അവർ മരിച്ചൊടുങ്ങും വരെ ഇസ്രായേൽ മക്കൾ 40 വർഷം മരുഭൂമിയിൽ സഞ്ചരിക്കേണ്ടി വന്നു. നമുക്ക് തരുമെന്ന് യഹോവ പിതാക്കന്മാരോട് സത്യം ചെയ്ത പാലും തേനും ഒഴുകുന്ന ദേശം അവരെ കാണിക്കയില്ല എന്ന് യഹോവ അവരോട് സത്യം ചെയ്തിരിക്കും. താഴേക്ക് വരുമ്പോൾ അതിന്റെ 12-ാമത്തെ വാക്യം മുതലായിട്ട് വാക്യം, അതിന്റെ 10-ാമത്തെ വാക്യം അവിടെ പറയാണ്, ഇവർ മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടു പോന്നപ്പോൾ ദൈവം അവരത് പറഞ്ഞ കാര്യം എന്താണെന്ന് അറിയാമോ, അതിന്റെ 12-ാമത്തെ അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം, പുറപ്പാട് ദിവസം 12:14 എന്തിനെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്? പെസഹ ആചരിക്കുന്നതിനെ പറ്റിയാണ് പറഞ്ഞത്. ദൈവം ഇവരെ മിസ്രയീമിൽ നിന്ന് വിടുവിച്ച ആ സംഭവത്തെ നിങ്ങൾക്കത് ഓർമ്മ നാളായിരിക്കണം, നിങ്ങളത് യഹോവയ്ക്ക് ഉത്സവമായി ആചരിക്കണം, തലമുറ തലമുറയായും നിത്യ നിയമമായിട്ടും ഇത് ആചരിക്കണം, ഇത് നിങ്ങൾക്ക് ഉത്സവമായിരിക്കണം എന്നാണ് പറഞ്ഞത്. ഇതിപ്പോൾ എവിടെയാണ് അവർ പെർഫോം ചെയ്യുന്നത്? അതേ കാര്യം ഇവർ പെർഫോം ചെയ്ത് 40 വർഷത്തിന് ശേഷമാണ്. അവിടെ പറയുകയാണ്, ഇസ്രായേൽ മക്കൾ ഗിൽഗാലിൽ പാളയമിറങ്ങി ആ മാസം 14-ാം തീയതി സന്ധ്യാസമയത്ത് എരിഹോ മരുഭൂമിയിൽ വെച്ചിട്ട് അവർ എരിഹോ സമഭൂമിയിൽ വെച്ചിട്ട് അവർ പെസഹ കഴിച്ചു. 9-ാമത്തെ വാക്യത്തിൽ പറയാണ്, ഞാൻ ഇന്ന് മിസ്രയീമിന്റെ നിന്ന നിങ്ങളിൽ നിന്ന് ഉരുട്ടിക്കളഞ്ഞിരിക്കുന്നു എന്ന് അരുളിച്ചു. ഞാൻ പറഞ്ഞതിന്റെ കാര്യം പറഞ്ഞാൽ, ഈ മിസ്രയീമിന്റെ നിന്ന നമ്മളിൽ നിന്ന് ഉരുട്ടിക്കളയാത്തടത്തോളം കാലം ശരിക്കും നമ്മൾ കർത്താവിനാൽ വിടുവിക്കപ്പെട്ടതിന്റെ റിയൽ സെലിബ്രേഷൻ നമുക്ക് അനുഭവിക്കാനായിട്ടും നമുക്ക് ഓർമ്മ നാളായിട്ടും ചെയ്യാൻ കഴിയുന്നത് നമ്മൾ ഇവിടെ ദൈവം ഉദ്ദേശിച്ച സ്ഥലത്തെത്തിയതിനു ശേഷമേ ഒക്കെ. അവിടെ എത്തിയതിനു ശേഷമാണ് എല്ലാ കാര്യങ്ങളും ഇവർക്ക് അവിടെ വെച്ച് വാഗ്ദത്തം ചെയ്ത കാര്യങ്ങളൊക്കെ റിയാലിറ്റി ആവുന്നത്. അതുവരെയും ഇവർക്ക് ഇതൊരു വാഗ്ദത്തം മാത്രമായിരുന്നു. ഇവരുടെ നിന്ന ഉരുണ്ടി പോയിട്ടില്ലായിരുന്നു, ഇവർക്ക് ഇവരെ വിടുവിച്ചത് സെലിബ്രേറ്റ് ചെയ്യാൻ കഴിയുന്നില്ലായിരുന്നു, ഇവർക്ക് പെസഹ ആചരിക്കാനായിട്ട് കഴിയുന്നില്ലായിരുന്നു, ഇവരുടെ പരിച്ഛേദന കൊണ്ടിട്ടുള്ളവർക്കുള്ള റിയൽ ആയിട്ടുള്ള അതിന്റെ റിയാലിറ്റിയിലേക്ക് ഇവർക്ക് കടക്കാനായിട്ട് കഴിഞ്ഞില്ലായിരുന്നു. ഇതൊന്നും ഇവർക്ക് പഴയ നിയമത്തിൽ ഇവർക്ക് മരുഭൂമിയിൽ വെച്ചിട്ട് കഴിഞ്ഞില്ല. എന്നാൽ വിശ്വാസത്താൽ ഇവർ കനാനിലേക്ക് കടന്നു കഴിഞ്ഞപ്പോൾ ദൈവം വിടുവിച്ച അതേ വിശ്വാസത്താൽ തന്നെ ദൈവത്തിന്റെ ബലമുള്ള കൈകൊണ്ട് അവരെ അവിടുന്ന് വിടുവിച്ചു. ദൈവത്തിന്റെ ബലമുള്ള കൈകൊണ്ട് തന്നെ അവരെ അകത്ത് കടത്താമെന്ന് അവർ വിശ്വസിച്ച് അവർ എന്റർ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇവരുടെ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇവർക്ക് റിയാലിറ്റി ആയിത്തീർന്നു. ഇവർ രക്ഷിക്കപ്പെട്ടത് ഇവർക്ക് റിയാലിറ്റി ആയിത്തീർന്നു. ദൈവം ഇവരെ ബലമുള്ള കൈകൊണ്ട് വിടുവിച്ചത് അവർക്ക് റിയാലിറ്റി ആയിത്തീർന്നു. അവരുടെ പരിച്ഛേദന അവർക്ക് റിയാലിറ്റി ആയിത്തീർന്നു. അവരുടെ ജീവിതത്തിൽ അവർ മഞ്ഞ കഴിച്ച് മടുത്തിരുന്ന അവർ യഥാർത്ഥത്തിൽ പാനും തേനും കൊണ്ട് ജീവിക്കാനായിട്ട് ഉടതിരുന്നു. അതിന്റെ 12-ാമത്തെ വാക്യത്തിൽ പറയാണ്, ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, ആ ആണ്ട് അവർ കനാൻ ദേശത്തെ വിളവ് കൊണ്ട് ഉപജീവിച്ചു. ഞാൻ പറഞ്ഞതിന്റെ കാര്യം പറഞ്ഞാൽ റിയലായിട്ട് ഇവരുടെ നമ്മുടെ ക്രിസ്ത്യൻ ലൈഫിന്റെ റിയാലിറ്റി നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത് ദൈവത്തിന് ഇത് നമ്മളെ ചെയ്യാനായിട്ട് കഴിയുമെന്നുള്ളതുകൊണ്ടാണ്. ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, ദൈവത്തിന് വിടുവിച്ച അതേ വിശ്വാസത്താൽ തന്നെ നമ്മളെ എന്റർ ചെയ്യിക്കാൻ കഴിയും എന്ന് നമ്മൾ വിശ്വസിക്കുമ്പോൾ മാത്രമേ നമുക്ക് ഇത് റിയാലിറ്റി ആയി തീരത്തുള്ളൂ. നമ്മള് കൊലോസ്യലേഖനം അതിന്റെ 2-ാമത്തെ അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യത്തിൽ വായിച്ചു. അടുത്ത വാക്യം ഇവിടെ പറഞ്ഞിരിക്കുന്ന വാക്യം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ആകയാൽ നിങ്ങൾ കർത്താവായ യേശുവിനെ കൈക്കൊണ്ടതുപോലെ അവന്റെ കൂട്ടായ്മയിൽ നടക്കും. അവനിൽ വേരൂന്നിയും ആത്മീയ വർധന പ്രാപിച്ചും നിങ്ങൾക്ക് ഉപദേശിച്ചു തന്നതിനൊത്തവണ്ണം വിശ്വാസത്താൽ ഉറച്ചും സ്തോത്രത്തിൽ കവിഞ്ഞിരിപ്പിൻ. എന്താണെന്നറിയാമോ, നിങ്ങൾ യേശുവിനെ കൈക്കൊണ്ട അതേ വിശ്വാസത്താൽ തന്നെ നിങ്ങൾക്ക് കർത്താവുമായിട്ടുള്ള കൂട്ടായ്മയിൽ നടക്കാനായിട്ട് കഴിയും. കർത്താവുമായിട്ടുള്ള കൂട്ടായ്മയിൽ നടക്കുന്നതാണ് യഥാർത്ഥത്തിലുള്ള ക്രിസ്തീയ ജീവിതം. അതാണ് പറഞ്ഞിരിക്കുന്നത്, യേശു ക്രിസ്തുവിൽ വേരൂന്നി ആത്മീയ വർധന പ്രാപിച്ച് നിങ്ങൾക്ക് ഉപദേശിച്ചു തന്നതിനൊത്തവണ്ണം വിശ്വാസത്താൽ ഉറച്ചും സ്തോത്രത്തിൽ കവിഞ്ഞു വരിക. എങ്ങനെ? യേശുവിനെ കൈക്കൊണ്ട അതേ വിശ്വാസത്തെ. അതാണ് യോശുവടുത്ത് കർത്താവ് പറഞ്ഞത്, ദൈവം ബലമുള്ള കൈകൊണ്ട് വിടുവിച്ചു, അതേ ബലമുള്ള കൈകൊണ്ട് തന്നെ ദൈവം കനാനകത്ത് കയറ്റി. ദൈവം ബലമുള്ള കൈകൊണ്ട് ചെങ്കടലിനെ ഉപയോഗിച്ചു, അതേ ബലമുള്ള കൈകൊണ്ട് തന്നെ ജോർദാനെ ഉപയോഗിച്ചു. അതേ വിശ്വാസത്താൽ തന്നെ ഇവർക്ക് അകത്ത് ഇറക്കാനായിട്ട് കഴിഞ്ഞു. പക്ഷെ അതേ വിശ്വാസം ഫോളോ ചെയ്യാതിരുന്ന ആൾക്കാർ മരുഭൂമിയിൽ മരിച്ചു പോകുന്നു. അവിശ്വാസവും റിബല്യനും കാരണം അവർ മരുഭൂമി മരിച്ചു. ഞാൻ വാക്കുകൾ നിർത്തട്ടെ. ഞാൻ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ ചെയ്യാൻ കഴിയും എന്ന് പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളുണ്ട്. ദൈവം പറഞ്ഞ കാര്യം ദൈവത്തിന് പെർഫോം ചെയ്യാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നതാണ് വിശ്വാസം. ദൈവം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അതേപോലെ തന്നെ ചെയ്യാനായിട്ട് ദൈവത്തിന് കഴിയും. ദൈവം നമ്മൾക്ക് ഈ ഒരു ലൈഫ് വാഗ്ദാത്തം ചെയ്തിട്ടുണ്ടെങ്കിൽ ദൈവത്തിന്റെ കരം കൊണ്ട് തന്നെ അത് പെർഫോം ചെയ്യാനായിട്ട് കഴിയും. ഇതിനെ തടയുന്നത് നമ്മുടെ അവിശ്വാസം മാത്രമാണ്. അവിശ്വാസവും നമ്മുടെ ദുഷ്ടഹൃദയവും കൊണ്ട് ദൈവം ഉദ്ദേശിച്ച കാര്യം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സാധിക്കാനായിട്ട് കഴിയത്തില്ല. ദൈവം തന്ന സ്ഥലം നമുക്ക് പ്രൊസസ് ചെയ്യാനായിട്ട് കഴിയത്തില്ല. എന്നാൽ റിയലായിട്ട് കർത്താവിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, കർത്താവ് പറഞ്ഞ കാര്യം കർത്താവ് പെർഫോം ചെയ്യാൻ കഴിയും എന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, ആ രണ്ട് ആൾക്കാരെ പോലെ യഥാർത്ഥത്തിൽ നമ്മൾ വിശ്വാസത്തിന്റെ വാക്കുകൾ പറയുന്നുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞത് ദൈവം പറയാത്ത കാര്യത്തിനെ പറ്റി പറയണമെന്നല്ല, ദൈവം വാഗ്ദത്തം ചെയ്യാത്ത കാര്യത്തിനെ പറ്റി പറയണമെന്നല്ല, ദൈവം ഒരു കാര്യം വാഗ്ദത്തം ചെയ്തിട്ടുണ്ട് എങ്കിൽ അത് ദൈവം നമ്മുടെ കൂടെ ഇരുന്നത് പെർഫോം ചെയ്യും നമ്മൾ വിശ്വസിക്കുകയാണെങ്കിൽ ദൈവത്തിന് അത് നമ്മുടെ ജീവിതത്തിൽ ചെയ്യാനായിട്ട് കഴിയും. അതേസമയം നമ്മളത് വിശ്വസിക്കുന്നില്ല എങ്കിൽ, നമ്മൾ ദൈവത്തോട് റിബൽ ചെയ്യുകയാണെങ്കിൽ, ദൈവത്തോട് അൺഫെയ്ത്ത്ഫുൾ ആയിട്ട് നിൽക്കുകയാണെങ്കിൽ, നമ്മളത് എത്ര വലിയ വ്യക്തിയാണെങ്കിൽ പോലും ദൈവത്തിന്റെ വാഗ്ദത്തം നമ്മൾ നിവർത്തിക്കാനായിട്ട് കഴിയത്തില്ല.